no la clave de Guajín.
والسلام على رسول الله صلى الله عليه وسلم اما بعد ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് ഈമാൻ സമൂഹത്തെ പഠിപ്പിച്ചത്. ആദ്യം മുർസലുകൾക്ക്, നബിമാർക്കും മുർസലിങ്ങൾക്കും പരിശീലനം കൊടുക്കുക, എന്നിട്ട് അവർ ഈമാനിൽ യോഗ്യത നേടിയവരാകുക, എന്നിട്ട് അവരെ വെച്ചുകൊണ്ട് സമൂഹത്തെ ഈമാൻ പഠിപ്പിക്കുക. എന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലിങ്ങളെ വെറും ഈമാൻ പഠിപ്പിക്കുന്നവരെ മാത്രമാക്കി അയച്ചില്ല. ഈമാൻ പഠിക്കുന്നവരും പിന്നീട് പഠിപ്പിക്കുന്നവരും ആക്കി അയച്ചു. അതല്ലാഹുവിന്റെ സുന്നത്താണ്. എല്ലാ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ പഠിപ്പിക്കുകയായിരുന്നു. എല്ലാ നബിമാരും അതിൽ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തന്ന രീതി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രീതിയാണ്. വളരെ ലളിതമായി മനസ്സിലാക്കി തന്ന രീതി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രീതിയാണ്. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈമാൻ പഠിപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം ചരിത്രങ്ങൾ മുഴുവൻ. ചരിത്രം അല്ലെങ്കിലും നമുക്കറിയാതിരിക്കില്ലല്ലോ. ചരിത്രം പറയുന്ന കാര്യത്തിൽ നമ്മൾ പിന്നിലൊന്നുമല്ലല്ലോ. ചരിത്രത്തിൽ നിന്ന് എന്താണോ ഉൾക്കേണ്ടത് അതാണ് നമുക്കറിയാതെ പോയത്. ചരിത്രം നമുക്കറിയാം. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല സംസാരിക്കുകയാണ്. ആദ്യം സംസാരിച്ചത് ഞാൻ അല്ലാഹുവാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹ്. ശരിയാ, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് കേട്ടത് പഠിച്ചതാണ് അല്ലാഹു ആരാണെന്ന്. അല്ലാഹുവിനെ പഠിപ്പിക്കുകയായിരുന്നു ശുഐബ് നബി. ശുഐബ് നബി വയസ്സായ ഒരു പ്രവാചകനാണ്. നമുക്ക് ചരിത്രം കൂടുതൽ അറിയാലോ ആ സംഭവങ്ങളൊക്കെ. അവിടുന്ന് വരുന്ന വഴിയിലാണ് തുരിസിനായിൽ വെച്ച് സംസാരം കേൾക്കുന്നത്, ഞാൻ അല്ലാഹുവാണ്. അതെ, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹ് ആ അല്ലാഹു തന്നെയായി. ഉടൻ തന്നെ കൽപ്പന വന്നു ചെരിപ്പഴിച്ചു വെച്ചിട്ട് കയറണം. ഫഹലൈന അലൈക്ക് മുസ, ചെരിപ്പഴിച്ചു വെച്ചിട്ട് കയറും. വഅന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിങ്ങൾ പരിശുദ്ധമായൊരു താഴ്വരയിൽ എത്തിയിരിക്കുകയാണ്. എന്താ കഥ? ഈമാൻ പഠിപ്പിക്കാൻ തുടങ്ങുക അല്ലാഹു തആല മൂസാ നബിക്ക്. സീരി ഇട്ട് പഠിപ്പിച്ചാൽ ഈമാൻ പഠിക്കൂല, പുസ്തകം പഠിച്ചു പഠിപ്പിച്ചാൽ ഈമാൻ പഠിക്കൂല. എങ്കിൽ പിന്നെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് കിതാബ് അയച്ച് പഠിപ്പിക്കാമായിരുന്നില്ലേ? ഈമാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കിതാബ് കൊടുക്കുന്നത്. അപ്പോഴാണ് ഫിറഔനിലേക്ക് പോകാൻ പറയുന്നത് ചെരിപ്പഴിക്കാൻ. ചെരിപ്പഴിച്ചു വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, മാ തിൽക ബിയമീനിക യാ മൂസ, നിന്റെ കയ്യിൽ എന്താ മൂസ? സിദ്ദീഖ് സാർ ഈമാൻ പഠിപ്പിച്ചു തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബാഗ് കൊടുത്ത് നടക്കല്, എന്നെ ഈമാൻ പഠിക്കല്. പഠിച്ചതിന്റെ ഗുണം പിന്നീട് മനസ്സിലായല്ലോ. എന്റെ കയ്യിൽ എന്തോ മൂസ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, ഹിയ ആസായ്, അതെന്റെ വടിയാ. അതവക്കഹു അലൈഹ, ഞാൻ ആ വടിന്റെ മേലെ വിശ്രമിക്കും, ചാർന്നിരിക്കും. വഹുഷു ബിഹാ അലാ ഗനമി, എന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഞാൻ ആ വടി കൊണ്ട് ഇലകൾ തച്ചിട്ട് കൊടുക്കും. വലിയ ഫീഹ മആരിബു ഉഖ്ര, എന്റെ മറ്റ് പല ആവശ്യങ്ങളും ഈ വടി കൊണ്ട് പൂർത്തിയാവും. ആരാ ചോദിക്കണേ? അല്ലാഹ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചത് എന്താണ്? കയ്യിലുള്ള വസ്തുവിനെ സംബന്ധിച്ച്. അതെ, അസ്ബാബുകളെ പരിചയപ്പെടുത്തി തരികയാണ് അല്ലാഹു തആല വസ്തുക്കളെ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വടി, നമുക്കൊക്കെ ഗൾഫ്, കച്ചവടക്കാർക്ക് കച്ചവടം, സമ്പന്നന്മാർക്ക് സമ്പത്ത്, ആരോഗ്യവാന്മാർക്ക് ആരോഗ്യം, തോട്ടക്കാർക്ക് തോട്ടം, പാട്ടക്കാർക്ക് പാട്ടം, ജോലിക്കാർക്ക് ജോലി, ഭാര്യക്ക് ഭർത്താവ്, മക്കൾക്ക് ബാപ്പ, ഇതെല്ലാം ഒരു തരത്തിലുള്ള വടിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ലളിതമായ ഉദാഹരണം പറഞ്ഞു തന്നത് മനസ്സിലാവാൻ. ഭാര്യ വിചാരിക്കുന്നു ഭാര്യ ഭർത്താവിനെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന്, മക്കൾ വിചാരിക്കുന്നു ബാപ്പാനെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന്, നമ്മൾ വിചാരിക്കുന്നു ഗൾഫ് കൊണ്ടാണ് കാര്യം നടക്കുന്നത് എന്ന്, തോട്ടക്കാരൻ വിചാരിക്കുന്നു തോട്ടത്തിലെ വരുമാനം കൊണ്ടാണ് കാര്യം നടക്കുന്നത് എന്ന്, സർട്ടിഫിക്കറ്റ് ഉള്ളം വിചാരിക്കുന്നു സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് കാര്യം നടക്കുന്നത് എന്ന്,
മൂസാവി വിചാരിക്കുന്നു ബടിയുള്ളത് കൊണ്ടാണ് കാര്യം നടക്കുന്നത്, അത്രയേ ഉള്ള കാര്യം. അത് പഠിപ്പിക്കാനാണ് അള്ളാഹു ഇത് പഠിപ്പിക്കാനാണ് അത് പറഞ്ഞു തന്നത്, ഇത് പഠിപ്പിക്കാനാണ് അത് പറഞ്ഞിരുന്നത്. അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആവശ്യങ്ങളൊക്കെ വടി കൊണ്ടാണ് നടക്കുന്നത് എന്ന് മൂസാനബിനെ കൊണ്ട് യക്കീം പറയിപ്പിച്ചു അള്ളാഹു തആല. മനസ്സിലുള്ളതാണ് മൂസാനബി പറഞ്ഞത്, മനസ്സിലുള്ളതാണ് മൂസാനബി പറഞ്ഞത്, സംശയമൊന്നുമില്ല. മൂസാനബിക്ക് അത് യക്കീനാണ്, ഈ വടി കൊണ്ടാണ് കാര്യം നടക്കുന്നത് എന്നുള്ള കാര്യം. വടി കൊണ്ടാണ് ഈ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് സമ്മതിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അമ്ര വരികയാണ്, കൽപ്പന. ഇമാം പഠിപ്പിക്കുന്നത് എങ്ങനെയാ, വസ്തുക്കളെ അള്ളാഹു തആല ആവശ്യങ്ങൾ തീരുന്നതായിട്ട് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു, അസ്ബാബുകളെ ഇസ്തിമാൽ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു മനുഷ്യനോട്. അസ്ബാബുകളെ ഇസ്തിമാൽ ചെയ്യുന്ന മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, നിന്റെ കാര്യങ്ങൾ നടത്തി തന്നത് ആരാ? ആ സമയത്ത് റബ്ബി അല്ലാ എന്ന് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഇല്ലേ? ഇതാണ് അള്ളാഹ് അറിയേണ്ടത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് പുറത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിലുള്ളത്? വടി കൊണ്ടാണ് ഈ പറയപ്പെട്ട ആവശ്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന്. അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈമാൻ പഠിപ്പിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിൽ ഖൽബി വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ ജവാരി. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്തസ്ദീഖു ബിൽ ഖൽബ് والإقرار باللسان والعمل بالجوارح ഇതാണ് ഈമാൻ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അഖീദ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഉലമാക്കളിൽ നിന്ന് വേണം ഈമാൻ പഠിക്കാൻ, ഇൽമു പഠിക്കാൻ. ഉലമാക്കളിൽ നിന്ന് ഇൽമു പഠിക്കണം, ഇല്ലെങ്കിൽ ഇൽമു പ്രകാശിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലാണ് കാര്യങ്ങൾ തർത്തീബാക്കിയിരിക്കുന്നത്. അല്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അതൊരു പരീക്ഷണമാണ്. ഉലമാക്കളില്ലാതെ ദീൻ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജഹാലത്താണ്, വന്ധ്യകളായ സ്ത്രീകളെ വിവാഹം ചെയ്യും പോലെയാണ് ഉലമാക്കളില്ലാത്ത ദീനി പ്രവർത്തനം. ഒരിക്കലും വന്ധ്യകൾ പ്രസവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉമ്മത്തിനെ ആ രീതിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ ഉലമാക്കളില്ലാതെ ദീൻ ഉണ്ടാവോ? ഉണ്ടാവും. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? അത് സമൂഹത്തിന്റെ ഭാഗതയെ നിശ്ചയിക്കാൻ. തയ്യബും ഖബീസും വേർതിരിച്ചറിയാൻ ഈ സമൂഹത്തിന് കഴിയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ. നാല് ഖുലഫാക്കളെ കാലഘട്ടത്തിൽ ദീൻ ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. റാഷിദ പ്രഗത്ഭന്മാരായിരുന്നു അസ്ഫുറഹക്കിന് ശേഷം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല. അത് കഴിഞ്ഞിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ഉലമാക്കളും ഉമറാക്കളും ദീൻ ഓഹരി വെച്ചത്. മുഅവിയാന്റെ കാലത്താണ് ഉലമാക്കളും ഉമറാക്കളും ദീൻ ഓഹരി വെച്ചത്. അത് എന്തിലാ ചെന്ന് അവസാനിച്ചെന്നറിയുമോ? യസീദിന്റെ അമീർ സ്ഥാനത്തെത്ത് അവസാനിച്ചു. ഉലമാക്കളുടെ കാലം കഴിഞ്ഞു, ഉമറാക്കളുടെ കയ്യിലേക്ക് ദീൻ വന്നു യസീദോടുകൂടി. ഉമ്മത്തിന് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിന്റെ ചുക്കൻ യസീദിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ നടന്ന അല്ലാഹുവാണ്. ഇന്നാ ഹദീനഹു സബീല ഇമ്മാ ശാക്കിറും വഇമ്മാ കഫൂറ. ഈമാൻ അള്ളാന്റെ വകയും കുഫർ ഷൈത്താന്റെ വകയും എന്ന് പറഞ്ഞു പോകരുത്. ഈമാനും കുഫറും രണ്ടും അള്ളാന്റെ വകയാണ്. മനുഷ്യർക്ക് നമ്മളാണ് വഴി നിശ്ചയിച്ചു കൊടുത്തത്, ഒന്നിക്കിൽ ഈമാന്റെ വഴി അല്ലെങ്കിൽ കുഫറിന്റെ വഴി ഖുർആൻ. ഹിദായത്തിന്റെയും ലലാലത്തിന്റെയും നെടും പാതകൾ നിശ്ചയിച്ചു കൊടുത്തത് നമ്മളാണ് അള്ളാഹു തആല പറഞ്ഞു ഖുർആൻ ഷരീഫിനോട്. യസീദിന്റെ വരവോടുകൂടി ഇമാറത്ത് മുലൂഖിയത്തായിട്ട് മാറി. ഷൂറ സമ്പ്രദായം രാജാധിപത്യത്തിലേക്ക് നീങ്ങി. ദീനുൽ ഇസ്ലാമിന്റെ തലപ്പത്തിപ്പോഴുള്ള ആരാ? യസീദാ. എന്ന് വെച്ചിട്ട് ഉലമാക്കളായ സഹാബാക്കൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? അംഗീകരിച്ചേ പറ്റൂ. കാരണം ഖിലാഫ താരകയിലേക്ക് വരുന്നു, ഇമാറത്ത് താരകയിലേക്ക് വരുന്നു. അവരംഗീകരിക്കൽ മുഅ്മിനീങ്ങൾക്ക് ഫർളാ, ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. നാല് ഖലീഫമാർക്ക് ശേഷം ഉലമാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉമറാക്കളെ കയ്യിലേക്ക് ദീനിന്റെ നേതൃത്വം വന്നപ്പോൾ അള്ളാഹു തആല ഒരു പുതിയ അറിവ് സഹബാക്കൾക്ക് ശേഷം ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അധികാരം നടത്തുന്നവരും പണം കൈകാര്യം ചെയ്യുന്നവരും സമ്പന്നന്മാരും ദീനുൽ ഇസ്ലാമിന്റെ തലപ്പത്തേക്ക് വന്നു നമ്പു യസീദിന്റെ നേതൃത്വത്തിൽ. സ്വാഭാവികമായും ഉലമാക്കളുടെ നാക്കിന് കൂച്ചു വിലങ്ങിട്ടു. അത് ആരുപെട്ടു? ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുമാനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ യസീദിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടവരായി മാറി. അവരെ നാക്കിന് ചൂക്കൂച്ചു വിലം കിട്ടും. അവരെന്തായത്? നാടുവിടാൻ തീരുമാനിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു നാട് വിട്ടു, കൂഫായിൽ നിന്ന് മദീനയിലേക്ക് പോയി. ജഹാലത്തിന്റെ നേതൃത്വം, ഒന്നിക്കൽ നേതൃത്വത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുക, ഇതായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച രീതി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നാടുവിടാൻ തീരുമാനിച്ചത് മദീനയിലേക്ക് പോയി. യസീദിനെ ഒന്നിച്ച് കഴിച്ചുകൂടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാലഘട്ടം മുന്നോട്ട് നീങ്ങി. മർവാൻ ബിൻ അബ്ദുൽ ഹക്കമിന്റെ നേതൃത്വത്തിൽ വന്നു ദീനുൽ ഇസ്ലാമിന്റെ സകല കാര്യങ്ങളും. അമീറുൽ മുഅ്മിനീനാണ്, ഇസ്ലാമിന്റെ നേതൃത്വമാണ്, അള്ളാഹ് ഏൽപ്പിച്ചതാണ്. ഷെയ്ത്താൻ ഏൽപ്പിച്ചതാണെന്നോ ജാഹിൽ ഏൽപ്പിച്ചാണെന്ന് പറയാൻ പറ്റൂ, അവരൊക്കെ സഹാബാക്കളാ. യസീദ് സഹാബിയുടെ മോനാണ്, മുആവിയ അള്ളാഹുവിന്റെ മോനാണ്. യസീദ് മുആവിയ അള്ളാഹുവിന്റെ മോനാണ്, താബിഈങ്ങളുടെ അഗ്രഗണ്യനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ തർത്തീബ് പഠിപ്പിക്കുകയായിരുന്നു ഉമ്മത്തിനെ. ഈ നേതൃത്വത്തെ ഉലമാക്കൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോഴും, ഉലമാക്കൾ തിരുത്താൻ തയ്യാറാകുന്നുണ്ട് എന്ന് കണ്ടപ്പോഴും, ഉലമാക്കളെ വധിച്ചു കളയാൻ തീരുമാനിച്ചു ഭരണകൂടം. ആര്? മുഅ്മിനീങ്ങളുടെ അമീർ മർവാൻ ഇബ്നു ഹക്കം സദസ്സിൽ വെച്ച് ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കൊല്ലാൻ ആരെ കൊണ്ടാണ് പറ്റുക? ആരാ അബ്ദുല്ലാഹി സുബൈർ? സഹാബിയ. ആരാ മർവാൻ? അമീർ മുഅ്മിനീനാ. നമ്മൾ ചിലപ്പോ ചിന്തിച്ചേക്കും അങ്ങനെ ഇസ്ലാമിന്റെ കാര്യം അള്ളാഹുത്തിൽ അർഹതയില്ലാത്തവരെ കയ്യിലേക്ക് കൊടുക്കോ? കൊടുക്കും. എന്തിന്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. സത്യവാനെയും കള്ളനെയും മനസ്സിലാക്കാൻ അള്ളാഹു കൊടുക്കും. ഇവിടെ ആരും തള്ളി പറയും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ? ഇവരാരും സുന്നത്തെ ജമാഅത്തിന്റെ വെളിയിലല്ല, അള്ളാഹുവിന്റെ ഒരു തർത്തീബാണ്. മർവാൻ ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കൊല്ലാൻ ആരെ കൊണ്ടാണ് പറ്റുക എന്ന്. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബൈർ പണ്ഡിതനാണ് സഹാബാക്കളുടെ കൂട്ടത്തിൽ. പാണ്ഡിത്യത്തിന്റെ മൂർച്ചയുള്ള നാവ് അധികാരി വർഗത്തിന് തടസ്സമാകും. ഭരണവും പണവും നേതൃത്വത്തിന്റെ കയ്യിലേക്ക് വരികയും അവർ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ദീനുൽ ഇസ്ലാമിനെ പൂർണ്ണമായി സമർപ്പിക്കാനെ കൊണ്ട് പറ്റാതെ വരും. കാരണം അവരുടെ സൗഖ്യത്തിനനുസരിച്ച് ദീനുൽ ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്തും അവർ. അതിനെ ചോദ്യം ചെയ്യും പണ്ഡിതന്മാർ. അള്ളാഹു സുബൈർ അള്ളാഹു തന്നെയാണ് ചെയ്തത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ അള്ളാഹു തന്നെ കൊല്ലാനാ തീരുമാനിച്ചത് ഭരണകൂടം. ആരെ കൊണ്ട് പറ്റും അള്ളാഹു സുബൈറിന്റെ കൊല്ലാൻ? ഹജ്ജാജ് ബിൻ യൂസുഫ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കൊന്നുതരാം. ജൂതന്മാരെയും നസാറക്കളെയും കഥയല്ല പറയുന്നത്, ദീനുൽ ഇസ്ലാമിന്റെ തലപ്പത്തുള്ളവരെ കഥ. അവർ എന്തിനറിയോ? ആക്ഷേപിക്കാനല്ല, എനിക്കും നിങ്ങൾക്കും പഠിപ്പിക്കാൻ. എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന്റെ അള്ളാഹു തആല സുന്നത്ത് നടപ്പിലാക്കും. എന്തിനറിയുമോ? അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണെന്ന് പരീക്ഷിക്കാൻ. യൂസഫ് മക്കായിൽ വെച്ച് അള്ളാഹു സുബൈറിനെ കൊന്നു. ഹജ്ജാജ് യൂസഫിനെ മക്കയിലെ ഗവർണറാക്കി. ഓ, ദീനുൽ ഇസ്ലാം നേതൃത്വത്തിനകത്താണ് വരൂല, വരുന്നാളെല്ലാം നേതാക്കന്മാർ നല്ലവരായിരിക്കും എന്ന് പറയുന്നത് വേറെ സഹാബാക്കൾ ഇല്ല. അങ്ങനെ പറ്റില്ല, അങ്ങനെ ഇല്ല. അള്ളാഹുവിന്റെ തർത്തീബ് അതാണ്, അള്ളാന്റെ സുന്നത്തതാണ്. നൂഹി നബി തൊട്ട് ഇങ്ങോട്ട് അള്ളാന്റെ സുന്നത്തതാണ്. എല്ലാ കാലഘട്ടത്തിലും, ഈ കാലഘട്ടത്തിലും ആ സുന്നത്ത് നടപ്പിലാവും. ഈ കാലഘട്ടത്തിലും അള്ളാൻ സുന്നത്ത് നടപ്പിലാവും. റസൂൽ അല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തെ ഉമ്മത്തിനെ കൊണ്ട് ആസ്വദിപ്പിക്കും. അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തെ ആസ്വദിപ്പിക്കും. ഉമർ അള്ളാഹുവിന്റെ കാലഘട്ടത്തെ ആസ്വദിപ്പിക്കും. ഉസ്മാൻ അള്ളാഹുവിന്റെ കാലഘട്ടത്തെ ആസ്വദിപ്പിക്കും. ഓരോ നൂറ്റാണ്ടിലും ഈ പറയപ്പെട്ട ചരിത്രം അള്ളാഹു ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചരിത്രം പുതിയത് തുടങ്ങുകയല്ല, പഴയത് ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട്? വലം തജിദരി സുന്നത്തില്ലാഹി തബ്ദീല, അല്ലാഹുവിന്റെ നടപടിക്രമങ്ങൾ മാറുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വിലക്കെട്ടാലും മാറൂല, അല്ലാഹ് മാറ്റും. നടപടി പിന്നെയും മാറുമ്പോൾ അല്ലാഹു തആല ഇടപെടും. ഹജ്ജാജ് യൂസുഫ് അള്ളാഹുബിൻ സുബൈറിനെ കൊന്നു കളഞ്ഞു. മക്കയിൽ വെച്ച് പ്രതിഫലം കിട്ടിയത് എന്താണ്? എന്താണ് പ്രതിഫലം കിട്ടിയത്? അജ്ജാജ് ഇബ്നു യൂസഫിന്റെ പ്രതിഫലം കിട്ടിയത് മക്കയിലെ ഗവർണർ സ്ഥാനം. എന്ന് വെച്ചിട്ട് അജ്ജാജ് ഇബ്നു യൂസഫിനെ തള്ളാൻ പറ്റുമോ? സാധാരണക്കാരായ ജനം, പൊതുജനം അംഗീകരിച്ച് ബയ്യത്ത് ചെയ്ത അമീറാണ്, ഗവർണറാണ് അജ്ജാജ് ഇബ്നു യൂസഫ്. ആ അജ്ജാജ് ഇബ്നു യൂസഫിനെ തള്ളിപ്പറയാൻ അംഗീകരിക്കാൻ പറ്റില്ല, തള്ളാൻ പറ്റൂല. ഒന്നിക്കിൽ ബയ്യത്ത് ചെയ്യുക അല്ലെങ്കിൽ മാറി നിൽക്കുക, രണ്ടാമതേ ചെയ്യാൻ പറ്റുള്ളൂ. എതിർക്കാനോ ഇപ്പുറം ഉണ്ടാക്കാനോ പറ്റൂല. ഈ അജ്ജാജ് ഇബ്നു യൂസഫ് കൊലയാളിയാണ്, ഫാസിഖാണ്, ഒക്കെയാണ്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, ഞങ്ങൾ ആരെയാണ് തുടർന്ന് നിസ്കരിക്കേണ്ടത്? അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു ആരാണ്? സഹാബിയാണ്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു പറഞ്ഞു, അജ്ജാജ് ഇബ്നു യൂസഫിനെ തുടർന്ന് നിസ്കരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അടക്കം അജ്ജാജ് ഇബ്നു യൂസഫിനെ തുടർന്ന് നിസ്കരിച്ചു. പഠിപ്പിക്കാതെ എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു തആല എന്നെ നിങ്ങൾ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിന്റെയും ചരിത്രം അതാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ഫിത്ന ജൂതന്മാരോ നസാറാക്കളോ ആയിരിക്കുകയില്ല, മറിച്ച് ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വം ഉലമാക്കളിൽ നിന്ന് കൈവിടുകയും ഉമറാക്കളുടെയും ആധിപത്യ ഉമറാക്കളുടെയും അധികാരി വർഗ മുലൂക്കുകളുടെയും കയ്യിലേക്ക് വരികയും ചെയ്യുക എന്നതാണ്. എന്നായിരിക്കും ഏറ്റവും കൂടുതൽ വലിയ പരീക്ഷണം ഈ ഉമ്മത്ത് നേരിടേണ്ടി വരിക. കാരണം ജഹാലത്ത് വെച്ചിട്ടായിരിക്കും ഉമ്മത്തിനെ അവരെ നയിക്കുക, ഉലമാക്കളെ സംസാരിക്കാൻ പെടൂല. അപ്പോഴാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി രംഗത്ത് വന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഭരണകൂടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു, നിങ്ങൾ ദീനനുസരിച്ച് ജനങ്ങളെ ഭരിക്കണം, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അധികാരവും നിലനിർത്താൻ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്തിന് ഉപയോഗിക്കരുത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫനെ മിണ്ടാൻ അനുവദിച്ചില്ല. മൻസൂർ അജാബ് എന്ത് ചെയ്തു? ഇമാം അബൂ ഹനീഫന്റെ നാക്കിനെ കുച്ചുലങ്ങിടാൻ തീരുമാനിച്ചു. അതിന് ആദ്യം പ്രൊഫൈൽ എന്താ? കൂഫയിലെ ഗവർണറാക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇമാം അബൂ ഹനീഫനെ, കൂഫയിലെ ഗവർണറാക്കാൻ. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ഇല്ല, ഞാനില്ല, എനിക്ക് പറ്റൂല ഗവർണറാവാൻ. ഞാൻ ഗവർണറായാൽ ഗവർണർ എഴുതിത്തരുന്ന വേണം ഞാൻ വായിക്കാൻ. അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും മാത്രമേ ഞാൻ വായിക്കുകയുള്ളൂ, ഗവർണർ എഴുതിത്തരുന്ന വായിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഇമാം അബൂ ഹനീഫന്റെ മറുപടി ചരിത്രമാണ്. നമ്മൾ ചരിത്രം പഠിച്ചേ പറ്റൂ. നമ്മൾ ദീനാണ് ദീനാണ് ജനാമത്തോടെ ആയതുകൊണ്ട് പഠിച്ചിട്ട് പോയാൽ സംഗതി നടക്കൂല. ഇത് ദീനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല തലമുറകൾ കൈമാറി നമ്മുടെ കയ്യിലെത്തിച്ചിരിക്കുന്ന ദീൻ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, ഗവർണർ സ്ഥാനം ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞ് ഇമാം അബൂ ഹനീഫനെ ജയിലിട്ടു. കാര്യം എന്താ? ഇമാം അബൂ ഹനീഫന്റെ മൂർച്ചയുള്ള നാവിനെ മൻസൂർ അജാബ് പേടിക്കുന്നു. ദീൻ ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്താൻ വിടുകയില്ല ഇമാം അബൂ ഹനീഫ. കാരണം ഇമാം അബൂ ഹനീഫന്റെ കയ്യിൽ ഇൽമുണ്ട്, മറ്റവരുടെ കയ്യിൽ പണവും അധികാരവും ഉണ്ട്, വ്യത്യാസം. ഇമാം അബൂ ഹനീഫ ജയിലിൽ കിടന്നു എത്ര വർഷം? 25 വർഷം. ഈ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ മൂർച്ചയുള്ള വാക്കുകൾ ഭരണകൂടത്തിന് ഉറക്കം കെട്ടിക്കൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ചത്. ഇമാം അബൂ ഹനീഫ ജയിലിൽ വെച്ച് മരിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഹനീഫ ജയിലിൽ വെച്ച് മരിച്ചു. എന്താ നമ്മൾ പറയാ? ഓ, ഇമാം അബൂ ഹനീഫനോട് അള്ളാഹ്ക്ക് വലിയ വെറുപ്പാണ്, അള്ളാഹ്ക്ക് വലിയ വെറുപ്പാണ്. ഇമാം അബൂ ഹനീഫനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാ, അതെ അജ്ജാജ് ഇബ്നു യൂസഫിനെ അള്ളാഹു തആല ബഹുമാനിച്ചതാ. ധൈര്യമുണ്ടോ പറയാ? ധൈര്യമുണ്ടോ? അജ്ജാജ് യൂസഫിനെയും മർവാൻ അബ്ദുൽ വക്കലിനെയും ബഹുമാനിച്ചു, അബ്ദുൽ ഉമറിനെയും അബ്ദുൽ സുബൈനെയും അള്ളാഹു തആല അപമാനിച്ചു. ധൈര്യമുണ്ടോ പറയാ? ഇത് അള്ളാഹുടെ സുന്നത്താണ്. അജ്ജാജിന് യൂസഫുമാരും മൻസൂർ രാജാക്കന്മാരും മർവാൻ അബ്ദുൽ മക്കുമാരും ലോകത്തുണ്ടാവും, ദീന്റെ കൽപ്പത്തുണ്ടാവും. പക്ഷെ നമുക്കെന്ത് സാധിക്കണം? അബ്ദുല്ലാഹിന് ഉമറും അബ്ദുല്ലാഹിന് സുബൈറും ആകാൻ കഴിയണം. അത് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. നമുക്ക് അബ്ദുല്ലാഹിന് ഉമറാകാൻ കഴിയുന്നില്ല, നമുക്ക് അബ്ദുല്ലാഹിന് സുബൈർ ആകാൻ കഴിയുന്നില്ല. എന്താ കാര്യം? വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. പിന്നെ വന്നു ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹാറൂൻ റഷീദിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ദീനുൽ ഇസ്ലാമിൽ ഉള്ളത് മാത്രം മാ ഖാല അല്ലാഹു മാ ഖാല റസൂലുള്ളാഹി വാസാറു സഹാബ, അല്ലാഹു പറഞ്ഞത് വല്ലാൻ റസൂൽ പറഞ്ഞതും സഹാബാക്കളും മാത്രമേ നിങ്ങൾ പറയാവൂ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം രാജ്യം ഭരിക്കാൻ പാടില്ല. ഖുർആൻ മഖ്ലൂഖാണെന്ന് പറഞ്ഞു. അധികാരി വർഗത്തിന് എന്തും പറയാം, വിവരമില്ലാത്തവൻ തനീകരിച്ച് എന്തും പറയാം. ഇച്ചിരി ബുദ്ധിയും ഇച്ചിരി തന്നെ ഉണ്ടായാൽ എന്തും പറയാൻ പറ്റും. ഇൽമ് അത് ഖുർആന്റെ ഇൽമാണ്, വഹീന്റെ ഇൽമാണ്, നുബുവത്തിന്റെ ഇൽമാണ്. അള്ളാഹു തആല ഉമ്മത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്ന ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമായിരുന്നു യസീദ് മുതൽ ഇങ്ങോട്ട് ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടം വരെ. അതെല്ലാ കാലഘട്ടത്തിലും ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരും. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെല്ലാം എല്ലാ കാലത്തും അഭിനയിക്കും. ഇന്നും ലോകത്ത് നിലവിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഏത് തന്നെ ആയിരുന്നാലും ശരി, അവരെല്ലാം ഈ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ഘട്ടങ്ങളെല്ലാം അഭിമുഖീകരിക്കുക. അള്ളാഹുടെ സുന്നത്താണ്. ഇസ്ലാമിക പ്രവർത്തനം രണ്ട് രീതിയിലാണ്. ഒന്ന് ആദർശ പ്രവർത്തനം, മറ്റേത് അനുഷ്ഠാന പ്രവർത്തനം. ആദർശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും സുന്നത്ത് നടപ്പിലാകും. അനുഷ്ഠാനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്ക് പിന്നെ കൂടുതൽ അറിയിക്കാനൊന്നുമില്ല. അവർക്ക് ജനാവത്വമായതും പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. അനുഷ്ഠാനം പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്ക് ഫിക്ക് പഠിച്ചാൽ മതി. അത് കിതാബ് തുറക്കും തന്നെ ബാബു സലാത്ത് എന്ന് കാണും. അതുമുതൽ അങ്ങോട്ട് പഠിച്ചാൽ മതി. തൗറായ വെള്ളം, നജസായ വെള്ളം, മുത്തർജീസായ വെള്ളം, വെള്ളം ചെയ്താകൻ്റെ ജനാപത്ത് ഉണ്ടാകാൻ എങ്ങനെയാണ്, ജനാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, കുളിക്കേണ്ടത് എങ്ങനെയാണ്, വെള്ളം എങ്ങനെയായിരിക്കണം, ഇതൊക്കെ പറഞ്ഞ് കാലം തീർക്കുക. പെൻഷൻ ആയാലും ജനാപത്ത് പഠിച്ചുകൊണ്ടിരിക്കും. ജനാപത്തിന്റെ പെൻഷനാണിപ്പോ വെള്ളാക്കാൻ വേണ്ടി വന്നിരുന്നു. 200 വയസ്സുള്ള കാക്ക, 75, 80, 90, 100 വയസ്സുള്ള ഒരു ഉപ്പ വെള്ളാക്കാൻ വേണ്ടി വന്നിരുന്നു. ആദർശം പറയുന്ന മുസ്ലിം ആദർശം പറഞ്ഞിട്ട് പോയി. ഉപ്പ ചോദിച്ചു, എടാ അയാൾ വയറിൽ വന്നിട്ട് എന്താ വയറ് പറയാണ്ട് പോയത്? അപ്പൊ ചെറുപ്പക്കാർ ചോദിച്ചു, എന്താ ഉപ്പ വയറാണല്ലോ പറഞ്ഞത്, അയാൾ ജനാവത്തുള്ളി എന്ന് പറഞ്ഞില്ലല്ലോ. ഉപ്പക്കാർ ജനാവത്തുള്ളി ആയതുള്ളി പറഞ്ഞിട്ട് പിന്നെ എന്ത് വയലാ? അപ്പൊ പിള്ളേർ ചോദിച്ചു ഉപ്പാരോട്, ഉപ്പ ജനാവത്തുനിന്ന് റിട്ടയർഡായിട്ട് കാലത്തിൽ ഇനിയും ജനാവത്ത് പഠിച്ചോട്ട് നടക്കണോ? ഈ റിട്ടയർമെന്റ് കേസ് പറഞ്ഞുകൊണ്ടിരിക്കണോ? പറഞ്ഞോണ്ടിരിക്കണോ കേസല്ലേ? 75, 100 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് ഇനി അതിന് നിഫാസ് ഉണ്ടാവുക, പിന്നെ അവരിത് കേട്ടോണ്ടിരിക്കണോ? അതേ സന്ദർഭത്തിൽ 250 വയസ്സ് ജീവിച്ചാലും ആ മരിക്കുന്ന അന്നും പഠിച്ചിരിക്കേണ്ട വിഷമീമാൻ. അത് പണ്ട് 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് വീട്ടി വെച്ചതാ. 5-ാം ക്ലാസ്സിൽ 10-ാമത്തെ വയസ്സിൽ 5-ാം ക്ലാസ്സിൽ അക്കീദിൽ 241 അക്കീദിയും പഠിച്ച് 20 വാജിബാസിബത്തും 20 മുസ്തഹിലാസിബത്തും 1 ജായിസാസിബത്തും 41 അക്കീദിയും കാണാണ്ട് പഠിച്ച് എന്നിട്ടത് പരീക്ഷയ്ക്ക് നന്നായി ചെയ്തി ഫസ്റ്റ് മാർക്കോടെ ജയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി കണ്ണാടി കൂട്ടിലാക്കി ചുമരന്റെ മുകളിൽ കെട്ടിത്തൂക്കി 10-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ എത്ര വയസ്സായി? 75, 100 വയസ്സായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജനാപത്ത് കുളിക്കൽ എങ്ങനെയാണെന്ന്. അന്ന് പഠിച്ചു വെച്ച വൈതാനികത്വോ കുതിരത്തോ ഇൽമോ ആയാത്തോ ഒന്നും പഠിക്കാൻ സമയമില്ല. കാരണം അള്ളാഹിനെ പറ്റി പഠിക്കാൻ സമയമില്ല, അവസരവുമില്ല. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഭരണകൂടം പിടിച്ച് ജയിലിലിട്ടു. ആരാണ് ഭരണകൂടം? ദീനുൽ ഇസ്ലാമിന്റെ തലപ്പത്തിരിക്കുന്നവരാണ്. അവർ ജൂതന്മാർ നസറാക്കളൊന്നുമല്ല, അമീറുൽ മുഅ്മിനീങ്ങളാണ്. ചോദ്യം ചെയ്യാൻ പറ്റോ? പറ്റൂല. ഇസ്ലാമിക നേപ്പ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് എന്താ? അവരെന്ത് കുരുത്തക്കേട് കളിച്ചാൽ അവർ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. കാരണം അവർ മുഅ്മിനീങ്ങൾ അമീറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ബൈഅത്ത് ചെയ്യപ്പെട്ടവരാണ്. അവർ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എന്ത് ജഹാലത്ത് വെച്ചാലും അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഉലമാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മൂർച്ചയുള്ള നാവ് ഉപയോഗിച്ച് ചോദ്യം ചെയ്തത്. പിടിച്ച് ജയിലിട്ടു. അഹമ്മദ് ഹംബലിനെ പിടിച്ച് ജയിലിട്ടു. ചാത്തവാറ കൊണ്ട് അടിച്ചു അഹമ്മദ് ഹംബലിനെ. എന്താണെന്ന് വെച്ചാൽ ചെയ്ത തെറ്റ്? അഹമ്മദ് ഹംബൽ പണ്ഡിതനായി പോയി. അതാണ് ചെയ്ത തെറ്റ്. വേറൊരു തെറ്റും അഹമ്മദ് ഹംബൽ ചെയ്തിട്ടില്ല. ദീനിന്റെ തലപ്പത്തിരിക്കുന്നവരെ തോന്നിയവാസം പറയാൻ തുടങ്ങിയപ്പോൾ ഇമാം അഹമ്മദ് ഹംബൽ ആകുന്ന പണ്ഡിതൻ ഇൽമ ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഖുർആൻ ഗൈറു മഖ്ലൂഖാണ് എന്ന് ഭരണകൂടം, ഗൈറു മഖ്ലൂഖാണെന്ന് ഭരണകൂടം, ഗൈറു മഖ്ലൂഖാണെന്ന് ഇമാം അഹമ്മദ് ഹംബൽ ഭരണകൂടം എന്ന് തർക്കമായി. ദീനിന്റെ വിഷയത്തിൽ ആ തർക്കം, പണത്തിന്റെ വിഷയത്തിലോ ഡോളറിന്റെ വിഷയത്തിലുള്ള തർക്കം, ദീനിന്റെ വിഷയത്തിലാണ്. ഉലമാക്കൾക്ക് ഉലമാക്കളെ കർത്തവ്യം നിർവഹിക്കാതിരിക്കാൻ പറ്റുകയില്ല, എത്ര വലിയ ഭരണകൂടമായാലും എത്ര വലിയ നേതൃത്വമായാലും. അല്ലെങ്കിൽ പിന്നെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ജൂത പണ്ഡിതന്മാരെ പോലെ അധികാരി വർഗത്തിന്റെ ഓശാരവും പറ്റിയിട്ട് പഞ്ചപുച്ഛമടക്കി അടങ്ങി കുതിഞ്ഞു കൊണ്ടുവരും. ശരിയാവില്ല. ഹക്കിന്റെ ഉലമാക്കൾക്ക് ശ്രദ്ധിക്കൂല. അത് ജൂത പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. അല്ലതീന യഹ്കുൽ അംബാല നാസ് ബിൽ ബാത്തിൽ, മനുഷ്യന്റെ സമ്പത്തുകളെ അനധികൃതമായിട്ട് തിന്നുകയും പലിശക്കും അതുപോലെയുള്ള സാമ്പത്തിക വരുമകൾക്കും കൂട്ടുനിൽക്കുകയും എന്നിട്ട് അധികാര തലപ്പത്തിരിക്കുന്നവരുടെ തോന്നിയവാസങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പഞ്ചപുച്ഛമടക്കി കഴിഞ്ഞുകൂടുകയോ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ഇൽമ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുന്നവർ ഈ ഉമ്മത്തിലെ ജൂതന്മാരാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഉമ്മത്തിലെ ജൂതന്മാരാണ് ഒരു കൂട്ടം ഉലമാക്കളെ സംബന്ധിച്ച്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ ചാത്തവാർ കൊണ്ട് അടിച്ചു. അടിച്ച് 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 പൈജാമിന്റെ കെട്ടഴിഞ്ഞു. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന് പൈജാമിന്റെ കെട്ടഴിഞ്ഞ് താഴ്ത്തേക്ക് വന്നപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹോട് പറഞ്ഞു, ഏ അള്ളാ, എന്റെ അവർത്ത് പുറത്ത് കാണിപ്പിക്കല്ലേ അള്ളാ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്താണ് ചെയ്തിട്ട്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അധികാരി വർഗത്തെ ചോദ്യം ചെയ്തു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദീനിലില്ലാത്ത കപടമായ കാര്യങ്ങൾ പൊതുജനങ്ങളെ പഠിപ്പിക്കരുത്, നിങ്ങൾ ചെയ്തത് തെറ്റാ എന്ന് പറഞ്ഞു പോയി. അതാണ് ഇമാം നമ്മൾ ചെയ്ത തെറ്റ്. വേറൊരു തെറ്റും ഇമാം നമ്മൾ ചെയ്തിട്ടില്ല. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹമ്മദ് ഹംബലിന്റെ പൈജാമ അഴിഞ്ഞു വീഴാൻ പോയി അവർത്ത് പുറത്താക്കുമെന്ന് കണ്ടപ്പോൾ ഒരു അദൃശ്യ ശക്തി ആരാണെന്ന് അറിഞ്ഞില്ല, പൈജാമ മുകളിൽ കയറ്റി കെട്ടി കൊടുത്തു എന്ന്. കാരണം കൈ കെട്ടിയതുകൊണ്ട് മൂപ്പരൊക്കെ പൈജാമ കെട്ടാൻ കഴിഞ്ഞില്ല. മഹബിന്റെ കൈ വിറകിൽ കെട്ടി എന്നിട്ടാണ് ചാട്ടവാർ കൊണ്ടടിച്ചത്. ആര്? ഇസ്ലാമിന്റെ പേര് തെളിക്കുന്നവർ. അവരാണ് നയിക്കുന്നത് ദീൻ ഇസ്ലാമിന്റെ അഖിലകാരൻ. ചരിത്രമാണ്, ചരിത്രം മാറ്റാൻ പറ്റില്ല. ഇത് എപ്പോഴും ഉണ്ടാവും, ഈ കാലഘട്ടത്തിലും ഉണ്ടാവും. ഏതുവരെ സഹിക്കേണ്ടി വന്നു ഈ ഉമ്മത്ത്? അബ്ദുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവാകുന്ന പണ്ഡിതന്റെ കയ്യിലേക്ക് ദീനുൽ ഇസ്ലാമിന്റെ നേതൃത്വത്തെ അല്ലാഹു തആല കൊടുത്തേൽപ്പിക്കുന്നത് വരെ തെളിഞ്ഞു വന്നു. നക്ഷത്രം ഉദിച്ചു, വീണ്ടും ഉലമായിന്റെ കയ്യിലേക്ക് ദീനി നേതൃത്വം വന്നു. ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലം സുവർണ കാലഘട്ടം. രണ്ടാം ഉമർ ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇൽമിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. അന്ധമായ അനുകരണങ്ങളിലൂടെയോ എന്തെങ്കിലും ചില കാര്യങ്ങളെയോ, അത് സാധാരണക്കാരുടെ രീതി അതാണ്, സാധാരണക്കാരൻ അത് ശരിയേ പറ്റൂ, സാധാരണക്കാരൻ അംഗീകരിച്ചേ പറ്റൂ. കാരണം ബഹുമാനപ്പെട്ട അബ്ദു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീട്ടു തടങ്കലിലിട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടു തടങ്കലിലിട്ടു, പുറത്തിറങ്ങാൻ വിട്ടില്ല ഖവാരിജികൾ, വിപ്ലവകാരികൾ. എന്നിട്ട് അവർ മസ്ജിദ് നബവിയിൽ ഇമാമിനെ വേറെയാക്കി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കാൻ പോലും പുറത്ത് വിട്ടില്ല അവർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അവരെ അനുകൂലിക്കുന്നവർ പോയി ചോദിച്ചു, തങ്ങളെ ഞങ്ങൾ ആരെയാണ് തുടർന്ന് നിസ്കരിക്കേണ്ടത്? പള്ളിയിൽ ഇമാമ, മസ്ജിദ് നബവിയിൽ ഇമാം നിൽക്കുന്നത്, നിങ്ങളെ ഈ വീട്ടു തടങ്കലിട്ട് നിങ്ങളെ ബദ്ധിയാക്കുകയും കൊലയാളികളും അക്രമികളും ഫാസിക്കുകളുമായ ആൾക്കാരാണ് ഇപ്പൊ മസ്ജിദ് നബവിയിൽ ഇമാം നിൽക്കുന്നത്. ആരെ കാലഘട്ടത്തിൽ? എന്നെ നിങ്ങളുടെ കാലഘട്ടത്തിലല്ല, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. നമ്മൾ എന്തിക്കുക? ദീൻ ഇസ്ലാമിന്റെ തലപ്പത്ത് അംഗത്തുള്ള ആൾക്കാരെല്ലാം വരുമോ? വരും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, വരണം. എന്നാലേ ചരിത്രം പൂർത്തിയാവുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞിട്ട് എന്താണെന്നറിയുമോ? അവർ ചെയ്യുന്ന അമലുകൾ ഏറ്റവും നല്ല അമല് നിസ്കാരമാണ്. ഫഅഹ്സിനു മഅഹു, നിങ്ങൾ ആ നന്മയിൽ അവരോടൊപ്പം പോയി കൂടുക എന്ന്. ആരോപിച്ച പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടടങ്കലിട്ട് കൊല്ലാൻ പറ്റിട്ട് വീട് പറഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് പള്ളിയിൽ ഇമാമ്, മസ്ജിദ് നബവിയിലെ. ആ ഇമാമിനെ തുറന്ന് നിക്കിരിച്ചോളാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന. അത് തന്നെയാണ് നമുക്ക് ഉമ്മത്തോട് പറയാനുള്ളത്. നിലവിലുള്ള നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിച്ചുകൊള്ളണം. ഉലമാ ഉലമായിന്റെ വഴിക്ക് സഞ്ചരിക്കും, മറ്റുള്ളവർക്ക് അത് പറയാൻ അവകാശമില്ല. അവർ ആ വഴിക്ക് സഞ്ചരിച്ചോളണം. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ നേട്ടം അതാ ചരിത്രം. എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു തആല പറഞ്ഞു, ഇന്നും ലോകത്ത് നിലവിലുള്ള സങ്കട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളൊക്കെ അനുഭവിക്കുന്നത് തന്നെയാണ്. ഒന്നും രണ്ടൊന്നല്ല, ഇന്ന് നിലവിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെല്ലാം 19-ാം നൂറ്റാണ്ടിന്റെ പിന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷാഹുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ കാലം മുതൽക്കാണ് ഇസ്ലാമിക നവോത്ഥാനം പുനരാരംഭിക്കുന്നത്. മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കാലത്താണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനം നീക്കുന്നത്. അതിനനുബന്ധമായിട്ട് പല മഹാന്മാരും വന്നു, പല ചിന്തകന്മാരും വന്നു, മൗലാനാ മൗദൂദിയെ പോലെയുള്ള ചിന്തകന്മാർ വന്നു. അവരൊക്കെ അതാത് കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന്റെ വഴിയിലിറങ്ങിയപ്പോൾ ഇൽമ ഉപയോഗിച്ച് മൂർച്ചയേറിയ നാവും പേനയും ഉപയോഗിച്ചുകൊണ്ട് ഉമ്മത്തിനെ ഒരു കരക്കടിപ്പിച്ചു. പിറകെ വന്നതെല്ലാം ജഹാലത്തിന്റെ ചെങ്കോലുമായി വന്നവരാണ്. ഇന്നെല്ലാം ലോകം മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതാ. ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തെ പ്രതീക്ഷിക്കുകയാണ് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ. ഇബ്നു അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തെ പ്രതീക്ഷിക്കുകയാണ് ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും, കേരളത്തിലടക്കം, ഇന്ത്യയിലടക്കം, എല്ലായിടത്തും. തീർച്ചയായിട്ടും ചരിത്രം വീണ്ടും ആവർത്തിക്കും. എന്തുകൊണ്ട്? വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ സുന്നത്ത് മാറുകയില്ല, ഒരിക്കലും മാറുകയില്ല. ചിന്തിക്കുന്നവരും ബുദ്ധിയുള്ളവരും അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും വിഷയങ്ങൾ. ചിന്തിക്കാനോ ബുദ്ധിയുള്ളവരോ ബുദ്ധി ഉപയോഗിക്കാനോ സാധിക്കാത്തവർ അന്ധമായ അനുകരണക്കാർ, അവരുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് നീങ്ങിക്കൊള്ളണം. അതാണ് കൽപ്പിക്കപ്പെട്ടതും, ഉലമായിന്റെ ജോലി ഒരിക്കലും ജാഹിരികൾ ഏറ്റെടുക്കണ്ട. ഉലമായിന്റെ വഴിക്ക് സഞ്ചരിക്കും. ഇൽമ സമ്പാദിക്കാൻ ആ കാലഘട്ടത്തിൽ എന്താ ചെയ്തോളണം? ഹജ്ജാജ് ബിൻ യൂസഫിന്റെ നേതൃത്വം അംഗീകരിക്കുമ്പോഴും അബ്ദുല്ലാഹി ബിൻ ഉമറിൽ നിന്ന് ഇൽമ ഓടിക്കും അവര്, അബ്ദുല്ലാഹി ബിൻ സുബൈറിൽ നിന്ന് ഇൽമ ഓടിക്കും അവര്. അതാരും സമ്മതിക്കൂല, നേതൃത്വം സമ്മതിക്കൂല. പക്ഷെ ഇൽമ ഓടിക്കാൻ ഒരു മക്കളെ സമീപിക്കാതിരിക്കാൻ പറ്റൂല. നേതൃത്വം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കൊല്ലാൻ മർവാൻ അവർക്ക് തീരുമാനിച്ചത്. കാരണം ജനം അവർക്ക് പറ്റി ഇൽമോടിക്കാൻ നിൽക്കുന്നു. അപ്പൊ ജനങ്ങളെ അവർ തിരിച്ചു വിട്ടേക്കുന്നുള്ള പേടി വന്നു അവർക്ക്. അതുകൊണ്ടാണ് കൊല്ലാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഹജ്ജാജ് ബിൻ യൂസഫും അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കൊല്ലുന്നത്. ജനങ്ങളെ, ഉലമാക്കള് ഭരണകൂടത്തിനെതിരായിട്ട്, നേതൃത്വത്തിനെതിരായിട്ട് തിരിച്ചു കളഞ്ഞേക്കുന്നുള്ള പേടി. ഇമാം അഹമ്മദ് ഹംബലിനെയും ഇമാം അബൂ ഹനീഫയും കൊന്നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ജനങ്ങളെ കൂട്ടിയേക്കുന്നുള്ള പേടി. ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ സ്ഥിതി? ഈ കാലഘട്ടത്തിൽ എല്ലാ പ്രസ്ഥാനത്തിന്റെയും ഗതി എന്താണ്? ജീർണത എന്താണ്? ഉലമാക്കളെ കൈവിടുകയും നേതൃത്വത്തെ അന്ധമായി അംഗീകരിക്കുകയും ഇൽമ് ശേഖരിക്കാൻ ഉലമാക്കളെ സമീപിക്കാത്തൊരവസ്ഥ വരികയും ജഹാലത്തിന്റെ നേതൃത്വം ഉമ്മത്തിനെ ബിദഅത്തിനും ശിർക്കിനും ചെന്നെത്തിക്കുകയും ചെയ്യുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അത് തന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. നമ്മുടെ കയ്യിലും ഉണ്ട് ഓരോ വടികൾ. എന്നിട്ട് അല്ലാഹുത്ര നമ്മളോടും ചോദിക്കുന്ന അങ്ങനെ തന്നെയാണ്, നിന്റെ കയ്യിൽ എന്താണെന്ന്. അപ്പൊ നമ്മൾ പറയുന്നത് എന്റെ കയ്യിലും ഗൾഫാണ്. ചിലർ പറഞ്ഞ് എന്റെ കയ്യിൽ ജോലിയാണെന്ന്, ചിലർ പറയുന്നത് എന്റെ കയ്യിൽ സമ്പാദ്യമാണ്, എന്റെ കയ്യിൽ ഉദ്യോഗമാണെന്ന്, എന്റെ കയ്യിൽ ആരോഗ്യമാണെന്ന് മൂസ അലൈഹി പറഞ്ഞ മറുപടി. അല്ലാഹു തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈമാൻ പഠിപ്പിക്കാനുള്ള തുടക്കം കുറിച്ചതാണ്. ആദ്യം ലാ ഇലാഹ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? സൈറ്റ് ക്ലീൻ ചെയ്യണം ആദ്യം, എന്നിട്ട് വേണം ബിൽഡിംഗ് ഉണ്ടാക്കാൻ അല്ലേ. ഈമാന് രണ്ട് റുക്കിനുകളാണ്, കലിമക്ക് രണ്ട് റുക്കിനുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് റുക്കിനുകളാണ്. ഒന്ന് ലാ ഇലാഹ, രണ്ടാമത്തത് ഇല്ലല്ലാഹ്. ലാ ഇലാഹ സൈറ്റ് ക്ലീൻ ചെയ്യാനുള്ളതാണ്, ഇല്ലല്ലാഹ് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ളതാണ്. ഈ രീതിയിലാണ് അംബിയാ മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല ഈമാന്റെ തർബിയത്ത് കൊടുത്തത്. അത് സൈറ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിലെന്താന്ന് ചോദിച്ചത്. എന്റെ കയ്യിൽ എന്താ? വടിയാണ്. വടി കൊണ്ട് ആവശ്യങ്ങൾക്ക് അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും. ഹൃദയം നിറച്ചു ആരാ ഉള്ളത്? വടിയും വടിന്റെ കൊണ്ട് നടക്കുന്ന ആവശ്യങ്ങളും. ഇതൊന്ന് ക്ലിയർ ആക്കണം, ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് ഇല്ലെന്നെടുക്കണം. അതിന്റെ അള്ളാഹു എന്താ ചെയ്തത്? അൽഖിഹായാ മൂസ, വടി ഒഴിവാക്കു മൂസ എന്ന്. സാധിക്കോ? നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞ അറിയിക്കട്ടെ എന്ന് പറയും. അടിമകളെ വന്നോളിൻ, വന്നോളിൻ, ശരി കഴിയട്ടെ, ഞാൻ ഇന്ന് കണക്ക് ഈ കണക്കൊന്ന് പൂർത്തിയാക്കിക്കട്ടെ. നോ, ഞാൻ ഈ ഈ യോഗം ഒന്ന് തീർത്തേക്കട്ടെ. നോ, അതാണ് വടി. അൽഖിഹായാ മൂസ, ആ വടി ഒഴിവാക്കു മൂസ. തീർച്ചയായിട്ടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ കൽപ്പന ഒഴിവാക്കാൻ, മറുഭാഗത്ത് നഫ്സിന്റെ തേട്ടം ഒഴിവാക്കിയാൽ നീ കുടുങ്ങും, ഒഴിവാക്കിയാൽ നീ കുടുങ്ങും, നിന്റെ ആവശ്യം നടക്കൂല. അള്ളാഹുവിന്റെ അമ്രും മനസ്സിന്റെ തേട്ടവും തമ്മിൽ ഏറ്റുമുട്ടി, അള്ളാഹുവിന്റെ കൽപ്പനയും നഫ്സിന്റെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടി. ഇവിടെയാണ് ഈമാൻ പഠിക്കേണ്ടത്. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് നയം സ്വീകരിക്കുന്നു അള്ളാഹ് അറിയണം. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് നയം സ്വീകരിക്കുന്നു അള്ളാഹ് അറിയണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു, ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു. നമ്മളും ജയിക്കണം. അള്ളാഹുന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ വേണ്ട വടി, ആവശ്യം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലാ നാഫിയ ഇല്ലല്ലാ വല അല്ലാഹ ഇല്ലല്ലാ. ഉപകാരം ചെയ്യുന്നവനും അള്ളാഹുവാൻ, ഉപദ്രവം ചെയ്യുന്നവനും അള്ളാഹുവാൻ. ഈ വടിക്ക് ഉപകാരം ചെയ്യാനും കഴിയില്ല, ഉപദ്രവം ചെയ്യാനും കഴിയില്ല. എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിക്കുക, അവനാണ് എന്റെ കാര്യം നടത്തി തരേണ്ടവൻ. വടിയല്ല, വടി ലൈലാഹന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജയിച്ചു ഫസ്റ്റ് റാങ്കോടെ. അത് ഖാലിക്കിന്റെ തർബിയത്തായിരുന്നു, അല്ലാഹുവിന്റെ തർബിയത്തായിരുന്നു, പരിശീലനമായിരുന്നു. ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, വടി മൂസലമിന്റെ കയ്യിൽ നിന്ന് പോയി വീഴേണ്ട താമസം അത് ഭയങ്കരമായ ഒരു പാമ്പായിട്ട് രൂപപ്പെടുത്തി അല്ലാഹു തആല. ഇപ്പം വടി പോയി പാമ്പായി, തസ്ആ വാ പിളർത്തി എരിച്ചുകൊണ്ട് മൂസലമിന്റെ അടുക്കലേക്ക് വടി നടന്നു വരികയാണ്. തസ്ആ മുസ്ലിസത്ത് എന്ത് ചെയ്തു? ലാ നാഫിയ ഇല്ലല്ലാ വല ലാറ ഇല്ലല്ലാ എന്റെ അടുത്ത് നിന്നോ? ഇല്ല, ലായില്ല പഠിച്ചിട്ടില്ല, വൃത്തിയായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓടി വല്ലാമു ദിബിറ, തിരിഞ്ഞു നോക്കാണ്ടോടി മുസ്ലിസത്ത് വസ്സലാം, തിരിഞ്ഞു നോക്കാണ്ടോടി. വലം യു ആക്റ്റീവ് നാഥാത്തല പറഞ്ഞു, തിരിഞ്ഞു നോക്കാണ്ടോടി, പാമ്പിനെ കണ്ടോടാണ്ട് നിക്കോ. ഇപ്പൊ മുസ്ലിസത്ത് വസ്സലാമിന്റെ മനസ്സിൽ എന്തുണ്ട്? പാമ്പ് കടിക്കും, കടിച്ചാൽ മയ്യത്താവും, അവിടെയല്ലേ ഓടിയെല്ലാം കൊടേണ്ടിയില്ലല്ലോ. അപ്പൊ ഇമ്പാമിന് പേടിക്കുന്നുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? ശരിയാണ്. അതിലൊന്ന് നേരത്തെ ഒഴിവാക്കാൻ പറഞ്ഞ വടി, ആ വടി കൊണ്ട് നേട്ടമുണ്ടെന്ന് മനസ്സിലാക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. നേട്ടമുള്ളതിനെ ഒഴിവാക്കാൻ പറഞ്ഞു. ഇപ്പം അവനെ കണ്ടപ്പോ മൂസ നബി ഓടുകയാ. ഓടിയപ്പോഴുള്ള ഉത്തരവന്റെ എന്താ? ഓ മൂസ നിൽക്കും, മൂസ നീ എവിടത്തേക്ക ഓടുന്നത്? ഖാലിക്കിന്റെ മുമ്പിൽ നിന്ന് മഹ്ലൂക്കിനെ പേടിച്ചിട്ട് ഓടുകയാണ് മൂസ. എന്തൊരു ഭയത്തരമാണ് ഇത്, ശരിയല്ലേ? അള്ളാന്റെ മുമ്പ് ബാമനെ പൊടിച്ച് ഓടിയാ വല്ല രക്ഷയും കിട്ടോ? ദുനിയാവും വിട്ട് മംഗളകാരം പോകുന്ന പറഞ്ഞാൽ, ദുനിയാവും വിട്ടിട്ട് മംഗളകാരം പോവാന്ന് പറഞ്ഞിട്ടില്ലേ? അതെ, പാമ്പിനി പൊടിച്ചിട്ട് ഓടി എത്തും വരെ ഇവിടെ അള്ളാന്റെ മുമ്പ് നല്ല ഓടുന്നത്. മൂസ നിന്നു, നിന്നടുത്തു നിന്ന് കാല് പറിച്ചു, പാമ്പപ്പുഴയ്ക്ക് അടുത്തെത്തി. സംഗതി ഇപ്പം തീരുന്നു മൂസ നബി ഉറപ്പിച്ചു. അപ്പൊ പാമ്പ് ഉപദ്രവകാരിയാണെന്നും പാമ്പിന്റെ ഉപദ്രവം അസഹ്യമായിരിക്കുമെന്നും പാമ്പിൽ നിന്നുള്ള ബുദ്ധിമുട്ട് സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ചിന്തിച്ച മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല തിരുത്തി. ഓ മൂസ, ഖുദ്ഹായാ മൂസ, പാമ്പിനെ പേടിക്കണ്ട, പിടിച്ചോളിനെന്ന്. കടിക്കാൻ വരുന്ന പാമ്പിനെ പിടിച്ചോളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാധിക്കുക? ഇതാണ് ഈമം പഠിപ്പിക്കുന്ന രീതി. ഇതാ സിദ്ദീഖ് ഭാഷ നേരത്തെ പഠിപ്പിച്ചത്. ഐ ടി പ്രോഗ്രാം വെച്ചാൽ ഈമം പഠിക്കൂല. ഐ ടിയിൽ പോയാൽ ഈമ പഠിക്കാൻ കഴിയില്ല. അത് സി ഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുള്ളൂ, ഈമ പഠിക്കുകയും ചെയ്യില്ല. ഇത് ഈമാൻ. അതത്ത് മൂസ അലൈഹിസ്സലാം ചിന്തിച്ചു, അള്ളാഹുവിന്റെ കൽപ്പന പാമ്പിനെ പിടിക്കാൻ, നഫ്സിന്റെ കൽപ്പന പാമ്പിനെ പിടിച്ചാൽ നീ കുടുങ്ങും. പാമ്പിനെ പിടിച്ചാൽ നീ കുടുങ്ങും. അള്ളാന്റെ കൽപ്പന പാമ്പിനെ പിടിക്കാൻ എന്ത് ചെയ്യണം? മൂസ അലൈഹിസ്സലാം തീരുമാനമെടുത്തു, പെട്ടെന്ന് തീരുമാനമെടുത്തു. ഫസ്റ്റ് റാങ്കോടെ രണ്ടാം പരീക്ഷയിലും ജയിച്ചു, പിടിച്ചു. പിടിക്കേണ്ട താമസം അള്ളാഹു തആല പാമ്പിനെ വടിയാക്കി മാറ്റി. അപ്പൊ ജയിച്ചു, പരീക്ഷയും ജയിച്ചു. ഈമാന്റെ ഒന്നാം ഭാഗം പഠിച്ചു. മൂസ അലൈഹിസ്സലാം സർട്ടിഫിക്കറ്റ് എടുത്തു അള്ളാഹു തആല. അപ്പൊ മൂസ, നിന്നെ ഞാൻ നബിയാക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ റസൂലാക്കിയിരിക്കുന്നു. നീ ഈ വിഷയം പോയിട്ട് ഫിറോവിനോട് പറയണം, നീ ഈ വിഷയം പോയിട്ട് ഫിറോവിനോട് പറയണം. എത്ര സുന്ദരമായിട്ടാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ അള്ളാഹു തആല അമ്പിയാക്കളെ കഥ പറഞ്ഞിരിക്കുന്നത്. ഈമാൻ പഠിപ്പിക്കുക അള്ളാഹു തആല. എന്നിട്ട് ഈ വടി മൂസ അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുക്കുക. ഇനി ഈ വടി കൊണ്ടൊരു ബുദ്ധിമുട്ടും മൂസ നബിക്ക് വരില്ല. കാരണം മൂസ നബി യക്കീനാക്കി അള്ളാഹുവിൽ, കാരണം വടി കൊണ്ട് കാര്യം നടക്കൂല എന്ന് ഏതാണ്ട് ഉറപ്പായി. വടി ലാ നാഫിയ വടി, ഈ ലാറിയും വടി, ഉപദ്രവിക്കാനും ഈ വടിക്ക് കഴിയില്ല, ഉപകാരം ചെയ്യാനും വടിക്ക് കഴിയില്ല. നേരത്തെ ഉപകാരം ചെയ്യുന്ന മനസ്സിലാക്കിയ വടി ഒഴിവാക്കി ഞാൻ. അപ്പോഴേക്കാണ് പാമ്പായത്. ഉപദ്രവം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് പാമ്പിനെ പിടിക്കാതിരുന്നത്, രണ്ടും നടന്നപ്പോൾ അള്ളാഹുവാണ് എല്ലാം നടത്തേണ്ടത് ഇപ്പം ബോധ്യമായി. ഇനി നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസയ്ക്ക് പിടിക്കാനില്ല. അള്ളാഹു തആല ഈ വടിയും കൊണ്ട് ഒരുപാട് നാള് സഞ്ചരിപ്പിച്ചു മൂസ നബിയെ. അവസാനം മൂസ നബിയെ പരീക്ഷിക്കാൻ, മൂസ നബിയെ പരീക്ഷിക്കാൻ, ഫിറോനെ പരീക്ഷിക്കാനല്ല, മൂസ നബിയെയും അനുയായികളെയും പരീക്ഷിക്കാൻ അള്ളാഹു തആല പറഞ്ഞു, അസ്രിബി ഇബാദി ലൈലം ഫഇന്നഹും മുത്തബഊൻ. ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് നാട് വിട്ടോളാൻ മൂസ നബിയോട് അനുയായികളോട്. നേരം വെളുക്കുമ്പോൾ സ്ഥലം കാലിയാക്കാൻ, ഈജിപ്ത് കാലിയാക്കാൻ. 12 ലക്ഷം മുതൽ 15 ലക്ഷം ഉണ്ടെന്ന് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. മൂസ നബിയുടെ ഒന്നിച്ച് ജനം. മൂസ അലൈഹിസ്സലാം ജനങ്ങളോട് കൽപ്പിച്ചു, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ഫലസ്തീനിലേക്ക് പോകാൻ, എത്രയും പെട്ടെന്ന് പുറപ്പെട്ടു കൊള്ളണം. അപ്പൊ മുസ്ലിമികൾ ചോദിച്ചു, നിങ്ങൾ എന്താ തങ്ങളെ പറയണത്, എവിടത്തേക്ക് പോകാൻ? നമ്മുടെ നാടല്ലേ ഈജിപ്ത്, ഇവൻ പുറത്തുനിന്ന് വന്നവനല്ലേ, ഇവനി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായമാണത്, ശരിയല്ലേ? നമ്മളെല്ലാം ന്യായം പറഞ്ഞ കൂട്ടത്തിൽ വലിയ മിടുക്കന്മാരാ. നമ്മള് മുസ്ലിമികളാ ന്യായം പറഞ്ഞു മൂസ നബിനോട്, തങ്ങളെ നിങ്ങൾ എന്ത് പറയുന്നത്, ഫലസ്തീനിലേക്ക് പോകാൻ? നമ്മുടെ നാടല്ലേ ഈജിപ്ത്, നമ്മൾ ഇസ്രായേലിന്റെ നാടല്ലേ ഈജിപ്ത്, ഫറോവ വേറെ പുറത്തുനിന്ന് വന്നവരല്ലേ, പുറത്തുനിന്ന് വന്നതിനെ നിർത്തിയിട്ട് നമ്മൾ പോണത് എന്ത് ന്യായം? ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുമ്പോഴാണ് അള്ളാഹു തആല നമ്മളെ സഹായിക്കുക. അതാണ് ഈമാൻ. അതുകൊണ്ട് പോയേ പറ്റൂ. കാരണം പണ്ട് വടി കൊണ്ട് കളിപ്പിച്ച കളി ഓർമ്മയുണ്ട് മൂസ നബിക്ക്. നമ്മുടെ തിരുത്താൻ തയ്യാറില്ല, നല്ല യക്കീനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്തസ്ദീഖു ബിൽ ഖൽബ്, അള്ളാഹുവിന്റെ ഇടപെടലുകളെ കൽബ് കൊണ്ട് യാഥാർത്ഥ്യമാക്കുക. ഇതാണ് ഒന്നാമത്തെ ഈമാൻ. രണ്ടാമത്തെ വിഷയം എന്താണ് ഈമാന്റെ? അൽ ഇഖ്റാറു ബിൽ ലിസാൻ, ഞാൻ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കുക, പ്രഖ്യാപിക്കുക. മൂന്നാമത്തെ കാര്യം എന്താ? അൽ അമലു ബിൽ ജവാരി, അവയവങ്ങളെ കൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾക്ക് സാക്ഷിയാക്കുക, അമലുകളെ കൊണ്ട് സാക്ഷിയാക്കുക. ഇതാണ് ഈമാൻ. ഇത് മൂന്നും ഒരുമിച്ച് കൂടാതെ ഈമാൻ സഹിയാകുകയില്ല. അബൂ താലിബിന്റെ മനസ്സിൽ തസ്ദീഖ് ഉണ്ടായിരുന്നു, പക്ഷെ ഇഖ്റാർ ഉണ്ടായില്ല. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നും മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന ദീൻ അള്ളാഹുവിൻ്റെതാണെന്നും തസ്ദീഖ് ചെയ്തിരുന്നു അബൂ താലിബ്. നല്ല സത്യമാക്കിയിരുന്നു. ആ അബൂ താലിബ് തന്നെ പറഞ്ഞിട്ട് ഇമാം ബുഖാരി എഴുതിയിട്ടുണ്ട്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, തീർച്ചയായിട്ടും എനിക്കറിയാം മുഹമ്മദിന്റെ ദീനാണ് ഏറ്റവും നല്ല ദീനെന്ന്, പക്ഷെ ജനം ആക്ഷേപിക്കുന്ന പേടിക്കുന്ന അതുകൊണ്ട് ഞാൻ അംഗീകരിക്കാത്തത്. അപ്പൊ തസ്ദീഖ് ചെയ്തിട്ടുണ്ട് അബൂ താലിബ്, ഇഖ്റാർ ചെയ്തിട്ടില്ല, പ്രസ്താവിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അബൂ താലിബിന്റെ ഈമാൻ സഹിയായിട്ടില്ല, നരകത്തിലാണ് അബൂ താലിബ്. തസ്ദീഖ് ഉണ്ടായി, ഇഖ്റാർ ഉണ്ടായില്ല, അമലും ബിൽ ജവാരിഹ് ഉണ്ടായില്ല. ഇത് മൂന്നുണ്ടെങ്കിൽ മാത്രമേ ഈമാനാവുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ? ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇത് മൂന്ന് സാക്ഷ്യം വയ്ക്കാൻ നമുക്ക് കഴിയണം. തസ്ദീഖ് സാക്ഷ്യമാകണം, ഇഖ്റാർ സാക്ഷ്യമാകണം, അഹ്മാൽ സാക്ഷ്യമാകണം. അഹ്മാൽ ആദ്യത്തെ സാക്ഷ്യത്വം അഞ്ചു നേരത്തെ നിസ്കാരമാണ്. ലവലേശം ഈമാൻ നമ്മുടെ കയ്യിലുണ്ടോ എന്നറിയാൻ ആദ്യമായിട്ട് നാം പരീക്ഷിക്കേണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ ഇല്ലേ. അതാണ് ഈമാൻ അളക്കാനുള്ള മീറ്റർ. എന്താ കാര്യം? അല്ലാഹു തആല ഈമാനുമായിട്ട് ബന്ധിപ്പിച്ച ആദ്യത്തെ അമൽ നിസ്കാരമാണ്. ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സലാത്ത ലിദിക്രി. ഖുർആൻ ഈമാനുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ആദ്യത്തെ അമൽ നിസ്കാരമാണ്. ഒരാളുടെ ഈമാൻ, ഞാൻ മൂമിനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ മനസ്സിൽ തസ്ദീഖ് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, തെളിവ് ഞാൻ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്നവനാണ്. അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, ഒന്നിക്കിൽ ഈമാനിന് സസ്പെൻഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈമാൻ ഡിസ്മിഷൻ നടന്നിട്ടുണ്ട്. രണ്ടിനെ തൊട്ടുള്ള ഉത്തര കാക്കട്ടെ. ഏത് സമയത്തും ഈമാൻ സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഈമാൻ ഡിസ്മിസ് ആവാം. ഇത് രണ്ടും മനസ്സിലാക്കാനുള്ള മാനദണ്ഡം നിസ്കാരമാണ്. എന്റെയും നിങ്ങളെയും അല്ലെങ്കിൽ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈമാൻ നിലവിലുണ്ടോ എന്ന് മനസ്സിലാക്കാനാകാം മാനദണ്ഡം, അത് മാത്രമേ ഉള്ളൂ. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. നിസ്കാരത്തിന് മാത്രമേ ഈമാനെ താങ്ങാനുള്ള താക്കത്തുള്ളൂ. നോമ്പിനോ സക്കാത്തിനോ ഹജ്ജിനോ ഈമാനെ താങ്ങാനുള്ള താക്കത്തില്ല, അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? നിസ്കാരത്തിന് ഡയറക്റ്റ് കണക്ഷൻ ഈമാനും, നോമ്പിന് ഡയറക്റ്റ് കണക്ഷൻ ഈമാനുമായിട്ടില്ല, സക്കാത്തിന് ഡയറക്റ്റ് കണക്ഷൻ ഈമാനുമായിട്ടില്ല, ഹജ്ജിന് ഡയറക്റ്റ് കണക്ഷൻ ഈമാനുമായിട്ടില്ല. ഡയറക്റ്റ് കണക്ഷൻ ഈമാനുമായിട്ട് നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ കൃത്യമായി നോമ്പ് വെക്കുന്ന ആളാണ്, റമദാൻ മാസം വന്ന നോമ്പ് ഏറ്റവും ഒഴിവാക്കൂല, പക്ഷെ അദ്ദേഹം അഞ്ചു വക്ത നിസ്കരിക്കുകയില്ല, വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, അയാൾ ഒരു നോമ്പ് പോലും നാളെ ആഹ്റത്തിൽ ചർച്ച കിട്ടൂല, നിക്കാനിൽ ഉണ്ടാവില്ല. ഒരാൾ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുന്ന ആളാണ്, എല്ലാ മാസവും ഉംറ ചെയ്യുന്ന ആളാണ്, പക്ഷെ അഞ്ചു നേരം നിസ്കാരം നിർവഹിക്കാറില്ല, അദ്ദേഹത്തിന്റെ ഹജ്ജോ ഉംറയോ നാളെ റെക്കോർഡിൽ ഉണ്ടാവില്ല. ഒരാൾ സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, സദക്കാത്ത് ചെയ്യുന്ന ആളാണ്, പള്ളി ഉണ്ടാക്കുന്ന ആളാണ്, എത്തിങ്ങാൻ നടത്തുന്ന ആളാണ്, മിസ്കിങ്ങാൻ നടത്തുന്ന ആളാണ്, അനാഥാലയം, ഓ ഒന്നും പറയേണ്ട, നാട് മുഴുവൻ അയാളെ കൊണ്ടാണ് നടക്കുന്നത്, മുഴുവനാക്കും ഭക്ഷണം കൊടുക്കുന്ന അയാളാണ്, സാധനം കൊടുക്കുന്ന, തോട് കീറുന്ന അയാളാണ്, താട് കീറുന്ന അയാളാണ്, പറന്നാക്കുന്ന അയാളാണ്, എല്ലാ അയാളാണ്, പക്ഷെ അഞ്ചു നേരം നിസ്കരിക്കുകയില്ല. വല്ലാഹി ഇയാൾ ചെയ്ത ഒരു ഉറുപ്പിക പോലും നാളെ ആഗ്രഹത്തിൽ ഇയാൾ റെക്കോർഡിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അഹ്മാദികളെ ഈമാനുമായി കണക്ട് ചെയ്യിപ്പിക്കുന്ന ജോലി നിസ്കാരത്തിനാണ്. ഹജ്ജിനെ, നോമ്പിനെ, സക്കാത്തിനെ, സദക്കയെ, മറ്റ് കർമ്മങ്ങളെ ഈമാനുമായിട്ട് അടുപ്പിക്കുന്ന ജോലി നിസ്കാരത്തിന്റെ ജോലിയാണ്. നിസ്കാരം ഇല്ലാത്ത ഒരാളുടെ അഹ്മാലുകളെ ഈമാനുമായി കണക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കൂല, കാരണം നിസ്കാരമില്ലാത്തത് കൊണ്ട്. എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൈനൽ അബ്ദി വൽ കുഫരി തർക്കു സലാഹ്. തെളിവ്, അതാണ് തെളിവ്. ബൈനൽ അബ്ദി വൽ കുഫരി തർക്കു സലാഹ്, ഒരു തെളിവ് അതാണ്. കുഫറിന്റെയും അബദിന്റെയും ഇടയിൽ വേദനിക്കൽ നിസ്കാരത്തെ പാഴാക്കലാണ്. അപ്പൊ നിസ്കരിക്കാത്ത ഒരാൾ ഹജ്ജ് ചെയ്താൽ ഒരു കാഫർ ഹജ്ജ് ചെയ്തതുപോലെ, നിസ്കരിക്കാത്ത ഒരാൾ സക്കാത്ത് കൊടുത്താൽ ഒരു കാഫർ സക്കാത്ത് കൊടുത്തതുപോലെ, നിസ്കരിക്കാത്ത ഒരാൾ നോമ്പുകാറ്റാൽ ഒരു കാഫർ നോമ്പുകാറ്റുള്ള പോലെ. കാഫറിന്റെ അമലുകൾ ഒന്നും ഹസനാത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഹസനാത്തിന്റെ ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ ഈമാൻ ഷർത്താണ്. അതുകൊണ്ട് അപ്പൊ ഈമാനെ സംരക്ഷിക്കാൻ ഒറ്റ അമല് കൊണ്ടേ സാധിക്കുള്ളൂ, നിസ്കാരമാണ്. നിസ്കാരത്തെ സംരക്ഷിക്കാനുള്ളതാണ് ബാക്കിയുള്ള അമലുകൾ. ഹജ്ജ് എന്തിനു വേണ്ടിയുള്ളതാണ്? നിസ്കാരത്തിന് ശക്തി കൂട്ടാനുള്ളതാണ്. നോമ്പ് നിസ്കാരത്തിന് ശക്തി കൂട്ടാനുള്ളതാണ്. സക്കാത്ത് നിസ്കാരത്തിന് ശക്തി കൂട്ടാനുള്ളതാണ്. നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിച്ചിട്ട് ശ്രദ്ധ വരുന്നില്ലെങ്കിൽ ഇടക്കിടക്ക് നോമ്പ് നോക്കണം. നോമ്പ് നോക്കുമ്പോൾ നിസ്കാരത്തിന് ഒരു ഉക്ക് വരും, വരില്ലേ? സ്വാഭാവികമായിട്ട് വരും. നിസ്കാരത്തിൽ എന്താ പറയാ നിങ്ങളുടെ ഭാഷയില്? എന്താണ് ഖുശു, എന്താണ് ഖുദു, എന്താണ് ഖുശു ഖുദു, എന്താണ് എന്താണ് അത് മലയാളത്തില്? ഖുശു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭക്തിക്കാണ് ഖുശു എന്ന് പറയുന്നത്. ഖുദു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങൾക്കുണ്ടാവേണ്ട അച്ചടക്കത്തിനാണ് ഖുദു എന്ന് പറയുന്നത്. അപ്പൊ അച്ചടക്കത്തോടെ നിസ്കരിക്കണം, അടുക്കും ചിട്ടയോടെ നിസ്കരിക്കണം, ശാന്തമായി നിസ്കരിക്കണം. നമ്മൾ ഉദാഹരണത്തിന് വീട്ടിൽ ചെന്നു, ഭക്ഷണം റെഡിയായി, വീട്ടുകാരൻ പറയാം നമ്മളോട്, നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം, അല്ല പെട്ടെന്നൊക്കെ നമുക്ക് നിസ്കരിക്കാം എന്ന വിശാലമായി റായത്തയച്ച് ഭക്ഷണം കഴിക്കാലോ. ഇത് മുഅ്മിനീങ്ങൾ പറയേണ്ട വാക്കല്ല, മുഅ്മിനീങ്ങളെ ഭാഗത്ത് അങ്ങനെ ഒരു വാക്ക് വരാൻ പാടില്ല. പിന്നെ പറയേണ്ടത് എന്താ, നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം എന്നാൽ നമുക്ക് റായത്തായിട്ട് നിസ്കരിക്കാലോ. ഇതാണ് മുഅ്മിനീങ്ങൾ പറയേണ്ടത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ആ ആവശ്യങ്ങളുടെ സമയത്തെ പൂർത്തിയാക്കാൻ നിസ്കാരത്തിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ദുആ കബൂലാകുക? പിന്നെ എങ്ങനെയാണ് ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹു തആല ഏറ്റെടുക്കുക? അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്കാരം അച്ചടക്കത്തോടെ നിസ്കരിക്കണം, സാവധാനത്തിൽ നിസ്കരിക്കണം, സാവധാനത്തിൽ നിസ്കരിക്കണം. എവിടെയെങ്കിലും കൊണ്ട് പോയി വെക്കരുത് നിസ്കാരം. പള്ളിയിൽ പോയി ആരോ നിൽക്കുന്നുണ്ട് അല്ലാഹു ഞാൻ നിങ്ങളോടൊപ്പം, അങ്ങനെ ശരിയാവില്ല. അസ്സലവാത്തു തയ്യിബാത്തു ലില്ലാ, അല്ലാഹു കൊടുക്കുന്ന നിസ്കാരം നല്ല പ്യൂർ നിസ്കാരമായിരിക്കണം. അത് ആരെങ്കിലും പ്രയോഗം കൊണ്ട് പോയി വെച്ചാൽ പറ്റില്ല. നമ്മൾ പിന്നെ പാസ്പോർട്ടും പൈസയും എല്ലാം ഉണ്ട്, ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വരട്ടെ, ഇത് ആശം വേണ്ടി ഇവിടെ സൂക്ഷിക്ക്, ഏതെങ്കിലും ബൈക്കിൽ ഒരു അണ്ണാച്ചിനെ വിളിച്ചിട്ട് എടാ ഒന്ന് ഈ പാസ്പോർട്ട് സൂക്ഷിക്കണം, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് വന്നിട്ട് കൊടുക്കുമോ? നടന്നു പോകും ബൈക്കിൽ ഒരു അണ്ണാച്ചിനൊക്കെ ഉണ്ട്, അതൊന്നും സൂക്ഷിച്ചേക്കണം, പരിചയമില്ല, ആളെ അറിയില്ല, ഒന്നും അറിയില്ല, കൊടുക്കില്ല. പരിചയമുള്ള അറിയുന്ന ഉറപ്പുള്ള ആളെ കയ്യിൽ താക്കോലും കൊടുക്കും, റൂമിൻ്റെ താക്കോലും. ഞാൻ ബൈ പോയിട്ട് വരാം നാട്ടിൽ. നിസ്കാരത്തിൻ്റെ കാര്യത്തില് ഏതല്ലേ ഏത് അണ്ണാച്ചിൻ്റെ പിറകെ കൊടുത്താലും മതി, നമ്മളങ്ങനെ ചെയ്യാൻ നിസ്കാരം. ആര് പിറകെ നിൽക്കും? ഒന്നും അങ്ങനെ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പിറകെ നിൽക്കിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ഇത് നിസ്കാരം അല്ലാഹുവിനുള്ളതാണ്, രാജാവിനുള്ളതാണ്, ഇത് രാജാവിനുള്ളതാണ്. അത് അതിൻ്റെ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളോട് ബാങ്ക് കൊടുക്കണം, ഇക്കാമത്ത് കൊടുക്കണം, ദുആ ചെയ്യണം, നിസ്കാരത്തിന് തൊട്ട് മുമ്പ് കുറച്ചു നേരമെങ്കിലും ഖുർആൻ ഓതണം. അങ്ങനെ മനസ്സ് നാം നിസ്കാരത്തിലേക്ക് ആക്കി വെച്ചതിന് ശേഷമേ നിസ്കരിക്കാൻ തുടങ്ങാവും. ജോലി താക്കോലൊക്കെ പൂട്ടി, താക്കോലും പൂട്ടി, മെസ്സി മുട്ടി, ഇല്ല അത് നിസ്കാരമാവില്ല. ഈമാനെ താങ്ങി നിർത്താൻ താക്കത്തുള്ള നിസ്കാരം നിർവഹിക്കണം. ആ രീതിയിലുള്ള നിസ്കാരം നിർവഹിച്ചിരിക്കണം. ഖുശൂഉ വേണം, ഖുദൂഉ വേണം. ഖുദൂഉ ബാഹ്യമായ അവയവങ്ങളുടെ അച്ചടക്കമാണ്. അല്ലാഹു അക്ബർ. അപ്പൊ എന്ത് വേണം? അഷ്റഫുൽ ഖൽഖ് എങ്ങനെ കൈകെട്ടിയോ അങ്ങനെ കൈകെട്ടണം. എവിടെങ്കിലും കിട്ടിയാൽ സംഗതി നടക്കില്ല. കൈകെട്ടിയാ പോരാ, മലയൻ സാഹിബേ പോരാ, അഷ്റഫുൽ ഖൽഖ് എവിടെ കെട്ടിയോ അവിടെ കെട്ടണം. അപ്പൊ എന്ത് വേണം? ഇൽമു വേണം. ഇൽമു കിട്ടാൻ ആലിമികളെ സമീപിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈമാന്റെ പശ്ചാത്തലം കിട്ടുമ്പോൾ അമലിലേക്ക് മടങ്ങും. ഈമാന്റെ ഭക്ഷണം കിട്ടുമ്പോൾ അമലിലേക്ക് മടങ്ങും. ചെയ്യുന്ന അമലോ പണ്ട് പഠിച്ച ജഹാലത്തനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് ദീനിന്റെ പ്രവർത്തകന്മാർക്കും ബിദ്അത്ത് ഒഴിവാകാൻ കഴിയാത്തത്. ദീനിന്റെ പ്രവർത്തനം ചെയ്യുമ്പോൾ ഈമാൻ വരും. ഈമാൻ വരുമ്പോൾ അമലോട് താല്പര്യം വരും. അമലോട് താല്പര്യം വരുമ്പോൾ അമലെങ്ങനെയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഉലമാക്കളുമായിട്ട് ബന്ധമില്ലെങ്കിൽ, ഖുർആനും സുന്നത്തും അനുസരിച്ച് അമല് പഠിച്ചിട്ടില്ലെങ്കിൽ, പണ്ട് നമ്മൾ സമ്പ്രദായമായിട്ട് പഠിച്ച അമൽ എന്താണോ അമലാക്കി ഇപ്പം ചെയ്യുക, ഇപ്പം ചെയ്യാൻ ആ സമ്പ്രദായമായിരിക്കും. അതുകൊണ്ടാണ് നാം അമലുകളെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാത്തത്. അമലുകളെ പറ്റി നാം കൂടുതൽ ശ്രദ്ധിക്കാറില്ല. സുതാരിതങ്ങൾ എങ്ങനെ കൈകെട്ടെ? കൈകെട്ടിൽ എന്തിരിക്കുന്ന മലീസ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നു. കാരണം 33 തസ്ബീഹ് ചൊല്ലാൻ റസൂൽ പറഞ്ഞിട്ട് നിസ്കാരത്തിന് ശേഷം, വല്ലാഹി അത് 34 ബിദ്അത്താണ്, 32 അതും ബിദ്അത്താണ്. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് എണ്ണം പറഞ്ഞതുകൊണ്ട്. ആ രീതിയിൽ ദീൻ പഠിക്കണം, ആ രീതിയിൽ ദീൻ പഠിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഈ അടി? കൈകെട്ടുന്ന കാര്യത്തിന് എന്തിനാണ് ഈ അടി? അത്തയ്യാത്തിന്റെ കാര്യത്തിന് എന്തിനാണ് ഈ അടി? ഗുരുദിന്റെ കാര്യത്തിന് എന്തിനാണ് ഈ അടി? അടിയല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖിന് കൊടുത്ത നുബുവത്ത് എന്താണെന്ന് അറിയണം. കാരണം നിബിധങ്ങളെ അള്ളാഹു തആല പഠിപ്പിച്ചത് നുബുവത്തിന്റെ ഇൽമനുസരിച്ചാണ്. നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന അമലിൻ നുബുവത്തിന്റെ ഇൽമനുസരിച്ചാ, നുബുവത്തിന്റെ ഇൽമിൽ നിന്ന് തെറ്റിയാൽ അമല് പാടാവും. ഏതുപോലെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് ഒരു താബിഈ വര്യൻ തുമ്മി, ചീന്ന് തുമ്മി, തുമ്മ എന്നല്ല പറയാ. ഈ സമയത്ത് ആ താബിഈ വര്യൻ എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിശ്ചയിച്ചത് ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാനേ പഠിപ്പിച്ചിട്ടുള്ളൂ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് പറയാൻ പഠിപ്പിച്ചിട്ടില്ല. അവിടെ ചെയ്യാൻ പറ്റൂല. ആരാ പറയണേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമ്മളെന്താ അത് നല്ല കാര്യമില്ല, ഒരു സലാത്തിൽ നല്ല കുഴപ്പം. സലാത്തിൽ ഇതിന്റെ കച്ചവടം, ഇതിന്റെ കച്ചവടത്തിലാണ്. ഏതെങ്കിലും മാർക്കറ്റിലെ സാധനം വാങ്ങിയിട്ട് ഏതായാലും ആയുർവേദത്തിന്റെ അലോപ്പതിന്റെ ലൈസൻസ് അല്ലേ ഉള്ളത്, ഒരു ആയുർവേദം എന്റെ ഒക്കെ വിൽക്കുക, അതിന്റെ കച്ചവടത്തിന് പോയിക്കൊള്ളണം. ഇത് ആയുർവേദ അലോപ്പതിന്റെ ലൈസൻസ് കൊടുത്തിട്ട് ആയുർവേദം വിൽക്കാൻ ദീനിൽ പറ്റൂല. ദീനിൽ ആയുർവേദത്തിനാണ് ലൈസൻസ് എങ്കിൽ ആയുർവേദം മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അലോപ്പതിക്ക് ലൈസൻസ് എങ്കിൽ അലോപ്പതി മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അത് നിന്റെ വക കൂട്ടാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ചൊല്ലുന്ന ദിക്റിലും കൂടി ഉലമാക്കൾ പിന്നെ ചർച്ചകൾ ചെയ്തത്. നിങ്ങളറിയോ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറയണോ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറയണോ? ഉലമാക്കൾ നീണ്ട നീണ്ട ചർച്ചകൾ നടത്തിയിട്ടുള്ള സഹാബാക്കൾ, നീണ്ട നീണ്ട ചർച്ചകൾ. എന്താ കാര്യം എന്നറിയോ, നുബുവത്തിന്റെ ഇൽമനുസരിച്ചാണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിരുന്നത്. നമ്മൾ ചെയ്യുന്നത് അതല്ലെങ്കിൽ നുബുവത്തിന്റെ പ്രകാശം അമലിലുണ്ടാവില്ല. അമലിന്റെ നുബുവത്തിന്റെ പ്രകാശം ഇല്ലാതെ വരുമ്പോൾ ഈമാനെ അത് ബാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആ പഠിപ്പിച്ചെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ജാബിർ റളിയല്ലാഹു അൻഹു പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കലാവുൽ ഹാജത്തിന്റെ ആവശ്യം, ഹാജത്ത് നിസ്കാരത്തിന്റെ ദുആ പഠിപ്പിച്ചെടുത്ത റസൂലുള്ളാഹി തന്നെ ജാബിർ റളിയല്ലാഹു തആല പിന്നെ. ഈ ദുആ ജാബിർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന മാതിരി ദുആ പഠിപ്പിച്ചു തരുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബിയുക്ക എന്ന് പറയേണ്ട സ്ഥലത്ത് റസൂലുക്ക എന്ന് പറഞ്ഞു പോയി ജാബിർ റളിയല്ലാഹു തആല. റസൂൽ ഞങ്ങൾ പറഞ്ഞു ഹരിത് നിർത്തതോ, നബിയുക്കയാണ് റസൂലുക്ക എല്ലാം. എന്താ റസൂലുക്ക നബിയുക്ക? നബിയുക്കനെ കുറച്ചും കൂടി സ്ഥാനം കൂടുതലാണ് റസൂലുക്ക എന്ന് പറഞ്ഞാൽ. പക്ഷെ അള്ളാൻ റസൂൽ തിരുത്തി. എന്താ കാര്യം? ഇത് അള്ളാൻ റസൂലിന്റെ വക പഠിപ്പിച്ചതല്ല, അള്ളാഹ് വഹി കൊടുത്തിട്ട് പഠിപ്പിച്ചതാ. അത് നമുക്ക് മാറ്റാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ് 33 ചൊല്ലണം എന്ന് അള്ളാന്റെ റസൂലിനെ അള്ളാഹ് പഠിപ്പിച്ചതാ. അത് നമ്മളെ 34 ആക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്ത് ചൊല്ലണം എന്ത് ചൊല്ലതെന്ന് കണിശമായിട്ട് ഉലമാക്കൾ പറഞ്ഞിരുന്നത്. നമ്മളോട് എന്ത് ചെയ്യാൻ, എന്താ എന്ത് സലാത്ത് ചെയ്യാൻ, എന്താ നായത്തു സലാത്ത്, എന്റെ പൊന്നും നിങ്ങൾ അങ്ങനെ ചെല്ലാൻ പറ്റുകയില്ല, അങ്ങനെ എല്ലാം പറ്റുക. നായത്തു സലാത്ത് സലാത്ത് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, സഹാബാക്കളും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു റസൂലിന്റെ സലാത്ത് നിലവിൽ ഉണ്ടായിരിക്കുക, പിന്നെ നിന്നെ ശേഖന്മാരുടെ സലാത്തിലേക്ക് പോണത്. ഇവിടെ ലഫ്ള സലാത്തിന്റെ ലഫ്ള അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റസൂൽ പഠിപ്പിച്ച തരാത്തൊരു വിഷയമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് സലാത്ത് എങ്ങനെ ചൊല്ലണമെന്ന്, എങ്ങനെയാ നബിയെ ഞങ്ങൾ സലാത്ത് ചെല്ലേണ്ടത്? അപ്പൊ നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക സലാത്ത് ചെല്ലേണ്ട രീതി. അത് നുബുവത്തിന്റെ ഇൽമാണ്, അത് മാറ്റാൻ നമുക്ക് എന്താ അവകാശം? നമ്മളോട് ഏത് സലാത്ത് സലാത്തായാൽ പോരാ, പോരാ. നുബുവത്തിന്റെ ഇൽമനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച സലാത്ത് തന്നെ ചെല്ലണം. നല്ല രീതി കൂലിയിട്ടുന്ന സലാത്താവുള്ളൂ. ഒരാൾ സലാത്ത് എല്ലാം നേർച്ചയാക്കുകയും ഏതെങ്കിലും ഷെയ്ഖ് പഠിപ്പിച്ച സലാത്ത് ചൊല്ലുകയും ചെയ്താൽ നേർച്ച വിടൂല. എന്തുകൊണ്ടത് സലാത്താവൂല? സലാത്ത് ആകണമെങ്കിൽ നിബിധങ്ങൾ ഒപ്പിച്ചെന്ന് സലാത്ത് ചൊല്ലണം. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഖുതുബന്റെ സമയത്ത് ഖതീബ് പറഞ്ഞു, അസ്സനാഉലില്ലാഹ് അർത്ഥം രണ്ടു ഒന്നാ, അർത്ഥം രണ്ടു ഒന്നാ. പക്ഷെ അസ്സനാഉലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുതുബയാവൂല. എന്തുകൊണ്ട്? നുബുവത്തിന്റെ ഇൽമ് അൽഹംദുലില്ലാഹ് എന്ന് പറയാനാണ്. അതുകൊണ്ട് അത്ര കണിശമായിരിക്കണം അഅമാലുകൾ. പഠിക്കണം, നമ്മൾ തല മുതലേ പഠിക്കണം. സാധാരണ നമ്മൾ മിസ്വാക്ക് ചെയ്യൽ എപ്പോഴാണ്? ആദ്യം മിസ്വാക്ക് ചെയ്യും, എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. റസൂലുള്ളാഹി പഠിപ്പിച്ച എന്താ, മുൻകൈ കഴുകിയതിന് ശേഷമാണ് റസൂലുള്ളാഹി മിസ്വാക്ക് ചെയ്യാറ്, എന്നിട്ടാണ് ഉണ്ടാക്കല്. നമ്മൾ ആദ്യം മിസ്വാക്ക് ചെയ്യും, എന്നിട്ട് മുൻകൈ ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മൾ പഠിക്കുന്നില്ല, നബിതങ്ങൾ എങ്ങനെ ചെയ്തെന്ന് അറിയുന്നില്ല നമ്മൾ. സല്ലുക്കമാർ ഐത്തുമുനിയുസല്ലി, ഞാൻ എങ്ങനെ നിൽക്കുന്നത് കണ്ടോ അതേപോലെ നിങ്ങൾ നിൽക്കണം എന്നാണ് റസൂൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നബിതങ്ങൾ എങ്ങനെ നിൽക്കിച്ചത് പഠിച്ചേ പറ്റൂ. അപ്പൊ ഇൽമ ആവശ്യമില്ല, ഈമാ മാത്രം മതി നിൽക്കുന്ന കുറച്ച് കോഴിക്കോട്ടുണ്ട്, ജാഹിരിയങ്ങളാ. ഇസ്ലാമിക പ്രബോധനത്തിന്റെ തലപ്പത്ത് ജാഹിദീങ്ങൾ വന്നപ്പോൾ എന്തായിന്നറിയോ, ആലിമികൾ ആവശ്യമൊന്നുമില്ല, ഇൽമൊന്നും ആവശ്യമില്ല, ഈമാ പഠിച്ചോണ്ട് പോയാൽ മതി. ഈമാ പഠിച്ചോണ്ട് പോയാൽ ഖവാർജക്കളെ മാതിരിയാവും. ഇൽമില്ലാതെ ഈമാ പഠിക്കാൻ മെനക്കെട്ട ഖവാർജക്കളെ പോലെ മുത്തസിലാക്കളെ പോലെയാവും. ആ മുത്തസിലാക്കളെയും ഖവാർജക്കളെയും ദുരിതമാണ് ഇന്ന് ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനം ഇല്ലാത്തതുകൊണ്ടോ ദീന്റെ പരിശ്രമില്ലാത്തതുകൊണ്ടോ അല്ല. റസൂലുള്ളാഹി തങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അത് തന്നെ ചെയ്യാൻ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കാര രീതിയിലാക്കണം എല്ലാ കാര്യവും. വെറുതെ ഒന്നല്ല കൈ അനക്കുന്ന കാര്യം കൂടി ഉലമാക്കൾ ചർച്ചാ വിധേയമാക്കിയത്. എന്താണെന്നറിയോ, നബിതങ്ങൾ എന്ത് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? നുബുവത്തിന്റെ ഇന്മനുസരിച്ചുള്ള അമലാവൂല, നമ്മളെ വകയുള്ള അമലയാവുള്ളൂ. മദ്ഹബിന്റെ ഇമാമികൾ ഇത്ര കണിശമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെന്താ ചിന്തിക്കാ? വേറെ ജോലിയൊന്നുമില്ല ഇമാമികൾക്ക്, ഇത്ര കണിശമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാ? എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നുബുവത്തിന്റെ ലഹിത ചച്ച അമൽ ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ പാടുപെട്ടത് മുഴുവൻ അതിന് വേണ്ടിയിട്ടാ. നമ്മൾ ചെയ്യുന്ന അമല് ലഹിച്ച് മാറിപ്പോവാതിരിക്കാൻ എന്താ കാര്യം? ഈമാൻ സംരക്ഷിക്കാൻ അമലുകൾ നിസ്കാരം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് മുഴുവനും നിസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലാക്കിക്കൊള്ളുക, ഒരാൾ നിസ്കാരം നിർവഹിക്കാത്ത ഒരാളാണ്. ഇപ്പൊ നിസ്കരിക്കാറില്ല, ഞാൻ ഇന്നലെ വരെ നിസ്കരിക്കുന്ന ഒരാളാണ്, ഇന്നും അതുവരെ നിസ്കരിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് നിസ്കരിക്കും, നിസ്കാരത്തിന് കുറച്ച് കളി കാണുന്നു. നമ്മളെന്താ പറയാ, ആ അയാൾക്ക് എന്തോ തിരക്കുള്ളതുകൊണ്ട് നമ്മളെന്താ പറയാ, ഇപ്പൊ നിസ്കാരത്തിന് കുറച്ച് കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ അർത്ഥം ഈമാനം എന്തോ കുഴപ്പമുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പൊ നിസ്കരിക്കുന്നില്ല. നിസ്കരിക്കാതിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇദ്ദേഹത്തിന്റെ ഈമാൻ ഒന്നിക്കൽ സസ്പെൻഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്മിസ് ആയിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഈമാൻ ഡിസ്മിസ്സോ സസ്പെൻഡോ ആയാൽ അതിന്റെ റിയാക്ഷൻ നിസ്കാരത്തിന്റെ തോഫീക്ക് ഉയർത്തപ്പെട്ടു, പിന്നെ നിസ്കരിക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാൽ നിസ്കരിക്കാൻ കഴിയില്ല. നിസ്കാരം അങ്ങനെ സാമർത്ഥ്യം കൊണ്ട് നടത്തുന്ന ജോലിയല്ല, മിടുക്കുകൊണ്ട് നടത്താൻ പറ്റുന്ന ജോലിയല്ല നിസ്കാരം. ഈ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ മറുപടി പറയില്ലേ ബാങ്കുകാരന്, ബാങ്കുകാരൻ അള്ളാഹുക്കുർ അള്ളാഹുക്കുർ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, അള്ളാഹുക്കുർ അള്ളാഹുക്കുർ. ബാങ്കുകാരൻ അശ്വല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എന്താ പറയണ്ടേ, അശ്വല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്കുകാരൻ അശ്വല്ലാ നമ്മൾ സൂള പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, ബാങ്കുകാരൻ അയ്യാർ അസ്സലാമ നമ്മൾ എന്താ പറയണ്ടേ, അതെന്താ മാറിപ്പോയെ, അതെന്താ അടുത്ത് മാറിയത്, എന്തുകൊണ്ട് അയ്യാർ അസ്സലാം എന്ന് പറയുന്നില്ല, കാര്യമുണ്ട്. നിസ്കാരത്തിലേക്ക് വരുവീൻ, നല്ല മറുപടി. ആ ശരി ഞാനിതാ വരുന്നു, മറുപടി പറയാൻ നമുക്ക് അധികാരമില്ല. ഞാൻ ഇതാ വരുന്നു എന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. പിന്നെ നമ്മൾ എന്ത് പറയണം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, നീ വരുത്തിയെങ്കിലല്ലേ എന്നെ കൊണ്ട് വരാൻ പറ്റുള്ളൂ പഠിച്ചവനെ, അതുകൊണ്ട് എന്റെ കയ്യെ പിടിച്ച് നീ നിസ്കാരത്തിൽ എന്നെ എത്തിച്ചതാ എന്ന വാക്കിന്റെ അർത്ഥം. എന്നുവെച്ചാൽ നിസ്കാരം സാമർഥ്യം കൊണ്ട് നടക്കേണ്ട മേലല്ല, തൗഫീഖ് കൊണ്ട് നടക്കേണ്ട മേലാണ്. നിസ്കാരത്തിന്റെ തൗഫീഖ് കിട്ടൽ എപ്പോഴാണ്, ഈമാൻ ക്ലിയർ ആകുമ്പോഴാണ്. അവിടെ നിസ്കാരത്തെ നാം ഭയങ്കരമായിട്ട് ബഹുമാനിച്ചോളണം, അത് ഈമാന്റെ ഭാഗമാണ്. അഞ്ചു നേരത്തെ നിസ്കാരത്തെ നാം ഭയങ്കരമായി പരിഗണിച്ചോളും, നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യയെയും അത് പരിഗണിപ്പിക്കാൻ പറയും. അള്ളാഹു റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞ വിഷയം, വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വ. പ്രവാചകനെ വിളിച്ചിട്ട് പറയാണ് അല്ലാഹു തആല, നബി തങ്ങളെ വിളിച്ചിട്ട് പറയാ, വഉമുർ അഹ്ലക ബിസ്സലാ, ആയിഷാനി ഫാത്തിമാനെ ഒക്കെ വിളിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറ നബിയെ, കൽപ്പിക്കാൻ നിസ്കരിക്കാൻ. നിങ്ങളുടെ അഹിലിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, നിങ്ങളുടെ അഹിലിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ, നിസ്കരിക്കാൻ കൽപ്പിച്ചാൽ മാത്രം പോരാ, ശുഷ്കാന്തിയോടെ നിസ്കരിക്കാൻ വേണ്ടി പറ. വസ്തബിർ അലൈഹാ, എങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ പറ്റില്ല. നാം ഭാര്യ മക്കൾ എന്ത് വേണം, ശുഷ്കാന്തിയോടെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കണം. തീർച്ചയായിട്ടും ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്, എന്ത് ജോലി തിരക്കണം, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഉണ്ടാക്കണ്ട പെട്ടെന്ന്, വേറെ ഹിദ്മത്ത് ചെയ്യണ്ട, ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിച്ചേ പറ്റൂ. പെണ്ണുങ്ങൾക്ക് സാധാരണ ഉള്ളൊരു ശീലമുണ്ട്, ബാങ്ക് 12:30 ബാങ്ക് വിളിക്കും. പിന്നെ ഇപ്പം ഗൾഫിലാവുമ്പം ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണ്, മക്കളൊക്കെ കാണും, 12:30 ബാങ്ക് കൊടുക്കും, 3:30 മൂന്നേ മുക്കാലിലാണ് മകര് അസർ ബാങ്ക്, ആ അപ്പോൾ ഒരു 2:00-3:00 കയറിയാൽ, ഇങ്ങനെ 2:00-3:00 അങ്ങ് കയറിയാൽ ലുഹറും നിക്കിരിക്കാം, കുറച്ച് സമയം ദിക്ർ ചൊല്ലി ഇരുന്നാൽ അതേ ഉള്ളുകൊണ്ട് അസറും നിക്കിരിക്കാം. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, അത് ഈമാന്റെ അയോഗ്യതയാണ്, ഈമാന്റെ പോരായ്മയാണ്. ഈമാൻ പുഷ്പിച്ചു വരുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ അല്ലാഹു വിളിച്ചത് അപ്പോൾ മറുപടി കൊടുക്കുക, അതാണ് നിസ്കാരം. അസ്സലാത്തുലി അവ്വലി വഖ്തിയാ, അതുകൊണ്ട് ഭാര്യമാരെയും മക്കളും ശീലിപ്പിക്കേണ്ടതാണ്. വേറൊരു കാര്യം, ചില ഉപ്പമാരും ഉമ്മമാരും ട്യൂഷനോട് ട്യൂഷൻ, പഠിപ്പോട് പഠിപ്പ്, രാവിലെ 6:00 സുബീക്ക് പള്ളിയിൽ പോകുമ്പോൾ ഉണ്ടാവും, പിള്ളേർ കിൻഡൽ കണക്കിന് ബുക്ക് എടുത്തിട്ട് റോഡിൽ ബസ്സും കാത്തിരിക്കുന്നത്. റഹ്മാനെ, ഗൾഫിന്റെ ദുരിതം പിള്ളേർക്ക്, ചെറിയ മക്കള്, പൂ പോലത്തെ മക്കള് കിൻഡൽ കണക്കിന് ബുക്ക് എടുത്തിട്ട് രാവിലെ 5:00 ബസ് കാത്തിരിക്കുക റോഡ് വരെ, തിരിച്ചു വന്ന് വൈകുന്നേരം 6:00, എന്നിട്ട് രാത്രി പിന്നെ ട്യൂഷൻ വേറെയും. ഓ ഒന്നും പറയണ്ട, അവസാനം 12:00 പടിഞ്ഞാറ് കാണുന്ന മറ്റേത് കാണുന്ന വേറെയും, അതെല്ലാം കൂടി കണ്ടിട്ട് 1:00 കിടന്നുറങ്ങും. അപ്പൊ ഉപ്പ ഉമ്മ ഉമ്മ ഉപ്പാണ്ട് പറയും, ചെക്കൻ താമസിച്ചല്ലേ കിടന്നത്, ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിക്കാം, സുബിക്ക് വിളിക്കണ്ട, അപകടം അപകടം അപകടം. തീർച്ചയായിട്ടും ആ കരുണ നരകത്തിലേക്കാണ്, ആ കൃപ നരകത്തിലേക്കാണ്, അങ്ങനൊരു കൃപ കാണിക്കണ്ട. സുബിക്ക് എന്നെ വിളിക്കും, മക്കളെ കൃത്യസമയത്ത് വിളിക്കും, അതാ മോനെ രക്ഷപ്പെടുത്താനുള്ള മരുന്നാണ്. നീ ആ ദയ ഇപ്പം വിളിക്കേണ്ട, മോൻ കുറച്ചുറങ്ങട്ടെ, ഇത് തീർച്ചയായിട്ടും ആ മോനെ നീ ചീത്തയാക്കുകയാണ്. കാരണം ഒരു 10, 15, 20 വയസ്സായാൽ നിനക്ക് ആ മോനെ തിരിച്ചിട്ടും മുളച്ചിട്ടും കിട്ടുകയല്ല പിന്നെ. അപ്പം പിന്നെ രാവിലെ 10:00 ഉറങ്ങിയാലും എണീക്കണ മോനെ എന്ന് പറയാൻ നിനക്ക് കഴിയില്ല ആ സമയം കഴിഞ്ഞാൽ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശുഷ്കാന്തി വളർത്തുക. എന്ത് തിരക്കിട്ട ജോലിയായാലും എത്ര തിരക്കിട്ട പണിയായാലും അവല് വക്കത്തിൽ അള്ളാഹ്ക്ക് മറുപടി നൽകുക. സ്നേഹമുള്ള അടിമ അങ്ങനെയാണ്, സ്നേഹമുള്ള അടിമ അങ്ങനെയാണ്. അള്ളാഹു എപ്പം വിളിക്കുമോ അപ്പം പോവുക. സ്നേഹമുള്ള ഭാര്യ എങ്ങനെയാ, സ്നേഹമുള്ള ശിഷ്യൻ എങ്ങനെയാ, ഭർത്താവ് വിളിച്ചു പോയില്ല, പിന്നെയും വിളിച്ചു പോയില്ല, മൂന്നാമത്തെ വിളിച്ച് ദേഷ്യം പിടിക്കും, ഇന്നലെ വരാൻ പറഞ്ഞു, പറയുന്ന നേരം വിളിക്കുന്നു, പോയില്ല, നാലാമത്തെ പ്രാവശ്യം ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഇപ്പം എന്താ സംഭവിക്കുക എല്ലാവർക്കും അറിയാം, പിന്നെന്താ സംഭവിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അല്ല, എത്ര സ്നേഹമുള്ളവനാ, അള്ളാഹു താല വിളിച്ചു, എത്രയേറെ കാത്തിരിക്കുന്ന അള്ളാഹു താല 12:30 ലുഹറിന് വിളിച്ച അള്ളാഹ് കാത്തിരിക്കുകയാണ് വൈകുന്നേരം 3:30 3:30 വരെ കാത്തിരിക്കുക. എത്ര സമയം തന്നെ അള്ളാഹു താല ആ സമയത്തിനുള്ളിൽ പോകാൻ, പക്ഷെ സ്നേഹമുള്ള അടിമ അപ്പൊ തന്നെ പോവാൻ, ഏതായാലും സമയമുണ്ടല്ലോ, പിന്നെ പോവാം പിന്നെ പോവാം പിന്നെ പോവാം. ഭർത്താവ് ഉള്ള വസ്ത്രം എടുത്തുവെച്ചിട്ട് അങ്ങ് പോകും, ചിലപ്പോൾ പിന്നെ അടുത്തേക്ക് വന്നില്ല എന്നും വരും. അങ്ങനെ ഈ രീതിക്ക് അള്ളാഹുവിനോട് ഞാൻ പിന്നെ വരാം പിന്നെ വരാം, അള്ളാഹു തഹു സമയം തീരുമ്പോൾ അള്ളാഹുക്ക് ദേഷ്യം പിടിക്കും, അടിമയോട് അള്ളാഹുക്ക് ദേഷ്യം പിടിക്കും. അള്ളാഹിന്റെ ദേഷ്യവും അള്ളാഹിന്റെ സ്നേഹവും നിസ്കാരത്തിലൂടെയാണ് അള്ളാഹു തആല പ്രകടമാക്കുക. എന്തുകൊണ്ട്? നിസ്കാരം ഈമാനുമായി ബന്ധപ്പെട്ട അമലായതുകൊണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അപ്പൊ തന്നെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നാം നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മരുന്നായിട്ട് നാം ആദ്യം സേവിക്കേണ്ടത് 5 നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാൻ പരിശീലിക്കലാം. ഈമാന്റെ വക എന്തെല്ലാം ആനുകൂല്യങ്ങൾ നാം ആഗ്രഹിക്കുന്നുവോ ആ ആനുകൂല്യങ്ങൾ നാം എന്തിലൂടെ നേടിയെടുക്കണം? നിസ്കാരത്തിലൂടെ നേടിയെടുക്കണം. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്നേഹന്മാരെ, ഈമാന്റെ പ്രാഥമിക രീതി ഇതാണ്. ആ പ്രാഥമിക രീതി പരിഹരിക്കാനുള്ള വഴിയും ഇതാണ്, ഈമാൻ നിസ്കാരം. ഈ രീതിയിൽ നാം ഈമാൻ പഠിച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയെ ദുനിയാവിലേക്ക് അയച്ചത് ഈ രീതിയിൽ അള്ളാഹുവിനെ പറ്റി പഠിച്ച് അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അനുസരണമാണ് അതിൻ്റെ പിന്നെ കാലം മുതൽ